കിതാവിനും ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും പരിപാലിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവന് നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവന് നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരങ്ങളും ശുശ്രൂഷകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, കർത്താവേ നിനക്ക് സ്തുതി. പാപികളായ നടിയാരോട് കരുണയെന്നാമശ്ശിരാജാവേ നിനക്ക് സ്തുതി. ബാറിക്കുമോർ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരയണമേ. നിന്റെ തിരുവേഷം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ദുഷ്ടനിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടാൽ രാജ്യ ശക്തിയും മോത്തു നിനക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ നേസ്ത്രകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ദർശനമായ നമ്മുടെ കർത്താവായി ശ്രമിച്ചേ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള അന്യവർത്തറിയമേ തമ്പുരാന്റെ അമ്മ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവംതമ്പുരാനുടമേ അപേക്ഷിച്ചുകൊള്ളണമേ. ആമീൻ. കർത്താവേ പഠിത്തമില്ലാത്തവരും പോഷന്മാരുമായിരുന്ന മീൻപിടുത്തക്കാർ നിന്നോട് ചേർന്ന് നിന്റെ ശിഷ്യന്മാരായി തീർന്നപ്പോൾ ലോകത്തിലെ തത്വജ്ഞാനികൾ പോലും അവരെ ജയിപ്പാൻ കഴിയാത്ത വണ്ണം ജ്ഞാനികളും സമർത്ഥന്മാരുമായി ഭേദപ്പെട്ടതുപോലെ ഞങ്ങൾ നോയമ്പാലും പ്രാർത്ഥനകളാലും സൽപ്രവൃത്തികളാലും നിന്നോട് ചേർന്ന് നിനക്ക് ഉള്ളവരായിരിക്കാനും നിന്റെ തിരുവിഷ്ടം ചെയ്ത് ജീവിക്കാനും നിന്റെ കൃപ ഞങ്ങളെ സഹായിക്കുമാറാകണമേ. ബാറിക്കുമോർ കർത്താവേ നിന്നോടുള്ള സ്നേഹത്താൽ മാർ പത്രോസ് ലീഹ തലകീഴായുള്ള മരണത്തിനും മാർ പൗലോസ് ലീഹ വാളിന്റെ മൂർച്ചയ്ക്കും നിന്റെ തിരുനാമ മഹത്വത്തിനു വേണ്ടി തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തതുപോലെ ഞങ്ങളും നിന്നെ സത്യമായി സ്നേഹിച്ച് നിന്റെ തിരുനാമത്തിനു വേണ്ടി കഷ്ടതകളും ഞെരുക്കങ്ങളും സഹിപ്പാനും യാതൊരുവിധ ഉപദ്രവങ്ങളോ മരണമോ നിന്നിൽ നിന്ന് ഞങ്ങളെ വേർപെടുത്താതിരിക്കാനും നിന്റെ കൃപ ഞങ്ങൾക്ക് സഹായമായിരിക്കണമേ. അവരുടെ പ്രാർത്ഥനകളാൽ സകല ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ. മുറയോറാഹിമേലൈനുദാറേൻ കർത്താവേ വിശുദ്ധ സ്ലേഹന്മാരുടെ പ്രാർത്ഥനകളാൽ അവരെ പോലെ ഞങ്ങൾ ലോകത്തെയും അതിന്റെ മോദങ്ങളെയും ജയിച്ച് പരമാനന്ദകരമായ ലോകത്തിലെ നിത്യജീവനെ ആഗ്രഹിപ്പാനും അവകാശിപ്പാനും യോഗ്യന്മാരായി തീരണമേ. ശരീരത്തെ കൊല്ലുന്നവരെ ഭയപ്പെടാതെ ആത്മാവിനെയും ശരീരത്തെയും അഗ്നി നരകത്തിലിടുവാൻ കഴിയുന്നവനെ ഭയപ്പെടുവാനും ശരീരത്തെക്കാൾ ആത്മാവെടിപ്പിനെയും വിശുദ്ധിയെയും കരുതി ക്രിസ്ത്യാനികൾക്ക് ഉചിതമായ പ്രകാരം ജീവിക്കാനും നിന്റെ കൃപ ഞങ്ങൾക്ക് സഹായമായിരിക്കണമേ. ആമീൻ. ദൈവമായ കർത്താവേ ബലഹീനരായ ഞങ്ങളെ എല്ലാവരെയും തിരുമുമ്പാകെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിന്റെ കരുണ ഈ രാത്രിയിലും ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. നിന്റെ കൃപാസഹായങ്ങളാൽ ഞങ്ങളെ എന്നാളും വഴി നടത്തുമാറാകണമേ. ദൈവമേ ഞങ്ങളുടെ ഈ വചന പഠനം ദൈവനാമ മഹത്വത്തിനും ഞങ്ങളുടെ ആത്മീയമായിരിക്കുന്ന വളർച്ചയ്ക്കും രക്ഷയിലേക്കുള്ള ഞങ്ങളുടെ പ്രയാണത്തിലുള്ള ഞങ്ങളുടെ വിശ്വാസ സ്ഥിരതയ്ക്കുമായി തീരണമേ. സഭയെ അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് കർത്താവേ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാ സഹോദരിമാരും മാതാക്കളും പ്രിയപ്പെട്ടവരും എല്ലാവരെയും തിരുമുമ്പാകെ അർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ കരുണ ഞങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകണമേ. ഞങ്ങളെ വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധവും സഹായിക്കും എന്നേക്കും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുവാനായിട്ട് തന്നെ. ആമേൻ. ത്രിയേക ദൈവത്തിന്റെ ധന്യ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ അനുഗ്രഹീതരെ, എബ്രായ ലേഖനത്തെ പറ്റി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എബ്രായ ലേഖനത്തിന്റെ 7-ാമത്തെ അധ്യായത്തിൽ പൗരോഹിത്യത്തെ പറ്റി പറഞ്ഞ സമയത്ത് ഇന്ന് പ്രത്യേകിച്ച് പൗരോഹിത്യം മാറിപ്പോകുന്ന പക്ഷം ന്യായപ്രമാണത്തിനും കൂടെ മാറ്റം വരുവാൻ ആവശ്യമെന്നുള്ള ഒരു ചിന്താഗതി അവിടെ ഉണ്ടായിരുന്നു. അപ്പോഴ് പൗരോഹിത്യം മാറിപ്പോയോ എന്നിങ്ങനെയുള്ളൊരു സംശയം നമുക്കുണ്ടാകാം, പ്രത്യേകിച്ച് വേർപാട് സഭകളൊക്കെ നമ്മളോട് ചോദിക്കുന്നത് കൊണ്ട്. അതുകൊണ്ട് എന്തായിരുന്നു പൗരോഹിത്യം എന്നതുകൊണ്ട് പഴയ നിയമത്തിൽ ഉദ്ദേശിച്ചിരുന്നത്, എന്ത് മാറ്റമാണ് അതിൽ സംഭവിച്ചത് എന്നുള്ളത് നമ്മൾ പഠിച്ചുകൊണ്ടാണ് ഇരുന്നത്. അതിനകത്ത് നമ്മൾ കണ്ടത് ആദ്യ പിതാക്കന്മാരെ, നോഹ മുതലുള്ള എല്ലാ പിതാക്കന്മാരും അബ്രഹാമും ഇസ്ഹാക്കും യാക്കോബും എല്ലാം ബലിയർപ്പിച്ചിരുന്നു. അവരുടെ പുരോഹിതൻ എന്നുള്ള ഒരു സ്ഥാനം ആദ്യം മുതൽ പല രൂപത്തിൽ പഴയ നിയമത്തിലുണ്ടായിരുന്നു. അതിനുശേഷം അഹറോനെയും പുത്രന്മാരെയും ദൈവം വിളിക്കുന്നു. ആദിജാതന്മാർക്ക്, ഇസ്രായേൽ ഗോത്രത്തിലെ എല്ലാ ആദിജാതന്മാർക്കും ദൈവം തമ്പുരാൻ ക്ഷമിക്കണം പൗരോഹിത്യത്തിന്റെ നൽവരം നൽകുന്നു. അതിനുശേഷം അവര് തെറ്റിലേക്ക് വീണപ്പോൾ അതിൽ വീഴാതെ ഇരുന്ന ലേവിയ ഗോത്രത്തെ മാത്രം ദൈവം വേർതിരിച്ച് പൗരോഹിത്യത്തിന്റെ നൽവരം അവരെ ഏൽപ്പിക്കുന്നു. പിന്നീട് ദാവീദ് ലേവിയ ഗോത്രക്കാർക്ക് ദിനവൃത്താന്ത പുസ്തകം 16-ാം അധ്യായം 7 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത് പോലെ സ്തോത്രയാഗം അർപ്പിക്കുവാൻ തക്കവണ്ണം ദാവീദ് അവരോട് പ്രത്യേകമായിട്ടുള്ള കൽപ്പനകളൊക്കെ നൽകുന്നു. ഈ സ്തോത്രയാഗത്തിന്റെ ഒരു പഴയ, അതിനു മുൻപ് തന്നെ അതിന്റെ ഒരു പശ്ചാത്തലം കൂടി വേദപുസ്തകത്തിൽ നിൽക്കുന്നുണ്ട്. അതിനെപ്പറ്റി ഇച്ചിരി കൂടെ ആഴമായിട്ട് പഠിക്കാൻ ശ്രമിച്ചപ്പോഴാണ് ഞാനത് കണ്ടത്. അത് ഇന്ന് നിങ്ങളോടൊന്ന് പങ്കുവച്ചാൽ കൊള്ളാം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ആ കാര്യം ഞാനൊന്ന് പങ്കുവച്ചിട്ട് ബാക്കി പൗരോഹിത്യത്തെ പറ്റി, നമ്മളുടെ പുതിയ യേശുക്രിസ്തു എങ്ങനെയാണ് യോഹന്നാനിൽ നിന്ന് അത് സ്വീകരിച്ചതെന്നും അവൻ കാൽവരിയിൽ പരമയാഗ ബലിയായി തീർന്ന് കുഞ്ഞാടിന്റെ ബലി നിർത്തലാക്കിയെന്നും പിന്നീട് അപ്പവും വീഞ്ഞു അർപ്പിച്ചുള്ള മൽക്കീസദേക്കിന്റെ കർമ്മപ്രകാരമുള്ള യേശുക്രിസ്തുവിന്റെ ഇറ്റേണൽ പ്രീസ്റ്റ്ഹുഡില് നമ്മൾ പാർട്ടേക്ക് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി ഉള്ള പുരോഹിതന്മാരെ കൈവപ്പിലൂടെയാണ് ആ ശുശ്രൂഷ നൽകിയിരുന്നതെന്നൊക്കെയുള്ള കാര്യമാണ് നമ്മൾ കണ്ടത്. അതിന്റെ അല്പം വിശദാംശങ്ങൾ കൂടി ഇന്ന് നമുക്ക് പഠിക്കാം. എന്നെ വളരെയേറെ ചിന്തിപ്പിച്ചതായ ഒരു കാര്യം, പ്രത്യേകിച്ച് പഴയ നിയമ പൗരോഹിത്യത്തിൽ നിന്ന് എന്നെ വളരെയേറെ ചിന്തിപ്പിച്ചതായ ഒരു കാര്യം കൂടി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പ്രത്യേകമായിട്ട് വെക്കുകയാണ്. ലേവ്യ പുസ്തകത്തില് നമ്മൾ കാണുന്നതായ ഈ കാര്യം, സമാധാന സ്തോത്രയാഗം, സമാധാന സ്തോത്രയാഗം അർപ്പിക്കണമെന്ന് പറഞ്ഞു. എന്നെ വളരെ കൗതുകം ഉണ്ടാക്കിയ ഒരു കാര്യമായതുകൊണ്ട്, നമ്മളത് പഠിക്കുന്നത് വളരെ നല്ലതായതുകൊണ്ട് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാനൊന്ന് വെക്കുകയാണ്. ഈ കുഞ്ഞാടിനെ ബലിയർപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല, സ്തോത്രയാഗം സമാധാനയാഗം ഒക്കെ അവർ അർപ്പിച്ചിരുന്നു. അതില് സമാധാന സ്തോത്രയാഗം അവരർപ്പിക്കേണ്ടത് 7-ാം അധ്യായം 13-ാം വാക്യത്തിൽ, ലേവ്യ പുസ്തകം 7-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്. ഞാൻ ആ ഭാഗം ഒന്ന് വായിക്കാം. സ്തോത്രമായുള്ള സമാധാനയാഗത്തോടുകൂടി പുളിച്ച മാവ് കൊണ്ടുള്ള ദോശകളും ഭോജനയാഗമായി അർപ്പിക്കണം. അതായത് സ്തോത്രമായുള്ള സമാധാന യാഗത്തോടുകൂടെ, അപ്പൊ അവിടെ സ്തോത്രയാഗം സമാധാനയാഗം അതർപ്പിക്കണം, പുളിച്ച മാവ് കൊണ്ടുള്ള ദോശകളും ഭോജനയാഗമായി അർപ്പിക്കണം. അപ്പൊ സ്തോത്രയാഗം അർപ്പിക്കേണ്ടത് അപ്പം കൊണ്ട് തന്നെയാണ് എന്നുള്ള ഒരു പരാമർശം നമ്മൾ അവിടെ കാണുന്നുണ്ട്. അതുകൂടാതെ നമ്മൾ കാണുന്നതായ ഒരു ഭാഗമാണ് ലേവ്യ പുസ്തകത്തിൽ തന്നെ 23-ാം അധ്യായം 17 മുതലുള്ള വാക്യങ്ങൾ. 23-ാം അധ്യായം 17 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്, നീരാജനത്തിന് രണ്ടിടങ്ങഴി മാവ് കൊണ്ട് രണ്ടപ്പം നിങ്ങളുടെ വാസസ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവരണം, വാസസ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവരണം. അത് നേരിയ മാവ് കൊണ്ടുള്ളതും പുളിപ്പിച്ച് ചുട്ടതും ആയിരിക്കണം. അത് യഹോവയ്ക്ക് ആദ്യ വിളവ്. അപ്പൊ പുളിപ്പുള്ള അപ്പം യഹോവയ്ക്ക് ആദ്യ വിളവായിട്ട് അർപ്പിക്കണമെന്ന് വളരെ കൃത്യമായിട്ട് അവിടെ പറയുന്നുണ്ട്. അത് സമാധാന സ്തോത്രയാഗമായിട്ട് അർപ്പിക്കണമെന്നാണ് നമ്മൾ കാണുന്നത്. അതിന് പുളിപ്പ് ചേർക്കണമെന്ന് ഞാനിപ്പോ വായിച്ച 17-ാം വാക്യത്തിൽ പ്രത്യേകമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതിനോട് ചേർന്ന് അർപ്പിക്കേണ്ടത് എന്താണ്? ലേവ്യ പുസ്തകം 23:13 ലേവ്യ പുസ്തകത്തിൽ തന്നെ 23-ാം അധ്യായം 13-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അതിന്റെ ഭോജനയാഗം എണ്ണ ചേർത്ത് രണ്ടിടങ്ങഴി നേരിയ മാവായിരിക്കണം. അത് യഹോവയ്ക്ക് സൗരഭ്യവാസനയായുള്ള ദഹനയാഗം. അതിന്റെ പാനീയയാഗം ഒരു നാഴി വീഞ്ഞായിരിക്കണം. നോക്കൂ, അപ്പവും വീഞ്ഞും അർപ്പിക്കേണ്ടതിന്റെ കാര്യം ഈ ലേവ്യ പൗരോഹിത്യത്തിൽ തന്നെ കർത്താവ് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അതിന്റെ ഒരു നിഴലായിട്ട് ഈ മൽക്കീസദേക്കിന്റെ നിത്യപൗരോഹിത്യം സത്യത്തിൽ ലേവ്യ പൗരോഹിത്യത്തിൽ നിഴലായിട്ട് മറിഞ്ഞു കിടപ്പുണ്ട് എന്ന് പറയാനായിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത്. നിങ്ങൾക്കത് മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പവും വീഞ്ഞും അർപ്പിക്കേണ്ടതിന്റെ ആവശ്യകത മൽക്കീസദേക്ക് നൽകിയതുപോലെ തന്നെ ലേവ്യ പൗരോഹിത്യത്തിലും അതിന്റെ ഒരു നിഴൽ ഒളിഞ്ഞു കിടപ്പുണ്ട് എന്നാണ് ഞാൻ പറയാനായിട്ട് ശ്രമിക്കുന്നത്. ഈ വിഷയം നമ്മൾ പഠിക്കുമ്പോൾ ലേവ്യ പൗരോഹിത്യം എല്ലാം മോശമായിരുന്നെന്നും അതിനെ എല്ലാം തല്ലി പുറത്താക്കേണ്ടതാണെന്നുള്ള ഒരു വൈരാഗ്യ മനസ്ഥിതിയോടുകൂടി ഇത് പഠിക്കാതെ ഇതെല്ലാം ദൈവം സ്ഥാപിച്ചതാണെന്നും കാലാകാലങ്ങളിൽ ദൈവം അതിന് മാറ്റം വരുത്തിയെന്നും എബ്രായ ലേഖനകർത്താവ് ലേവ്യ ഗോത്രത്തിൽ നിന്നല്ല യേശു ക്രിസ്തു വന്നത് എന്നുള്ളത് കൊണ്ട് യഹൂദ ഗോത്രത്തിൽ നിന്ന് വന്നാൽ അവന്റെ പൗരോഹിത്യം എങ്ങനെയാണ് നിത്യമായി തീരുന്നത്? അതിന് മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം എന്നുള്ള പറയുന്ന എബ്രായ ലേഖനകർത്താവിന്റെ വ്യഗ്രതയും കൂടി ചേർത്ത് വേണം ഈ വിഷയങ്ങൾ പഠിക്കുവാൻ എന്നുള്ളത്. നിങ്ങൾ അങ്ങനെയാണ് ചെയ്യുന്നതെന്ന് എനിക്കറിയാം, അത് ഞാൻ ഒന്ന് ഓർപ്പിക്കുകയായിരുന്നു. അപ്പൊ ലേവിയ പൗരോഹിത്യത്തിൽ ഈ സമാധാന സ്തോത്രയാഗം അർപ്പിക്കേണ്ടതിന്റെ ഒരു നിഴല് ഒളിഞ്ഞു കിടപ്പുണ്ട് എന്ന് പറയുകയാണ്. ആദ്യ ഫല കറ്റ നീരാജനം ചെയ്യുന്ന ദിവസം ഹോമയാഗമായി ഒരു വയസ്സ് പ്രായമുള്ള ഊനമില്ലാത്ത ഒരു ആണാട്ടിൻകുട്ടി അർപ്പിക്കണം. ഇപ്രകാരം ആദ്യ ഫലത്തോട് ചേർന്ന് സമാധാന സ്തോത്രയാഗം ഹോമയാഗത്തോടുകൂടി അർപ്പിക്കണം. ഇങ്ങനെ യാഗം അർപ്പിക്കുന്നതിന് ഉപവസിക്കണമെന്ന് പറയുന്നുണ്ട്. ലേവ്യ പുസ്തകം 23:14 നമ്മൾ വായിക്കുന്നത്, നിങ്ങളുടെ ദൈവത്തിന് വഴിപാട് കൊണ്ടുവരുന്ന ദിവസം വരെ നിങ്ങൾ അപ്പമാകട്ടെ മലരാകട്ടെ കതിരാകട്ടെ തിന്നരുത്. നിങ്ങളുടെ സകല വാസസ്ഥലങ്ങളിൽ ഇത് തലമുറ തലമുറയായി നിങ്ങൾക്ക് എന്നേക്കുമുള്ള ചട്ടമായിരിക്കണം എന്ന് കാണുന്നുണ്ട്. അപ്പോഴവിടെ അവരെ ഉപവസിച്ചാണ് ദൈവത്തിന്റെ സന്നിധിയിൽ ഈ ബലി അർപ്പിച്ചത്, സമാധാന സ്തോത്ര ബലി, അപ്പവും വീഞ്ഞും കൊണ്ടുള്ള നീരാജന ബലി അർപ്പിച്ചിരുന്നത് എന്ന് നമ്മൾ കാണുന്നു. എന്നാൽ ഈ പുതിയ നിയമ സഭയ്ക്ക് ആദ്യ ഫലവും കുഞ്ഞാടും എല്ലാം ക്രിസ്തുവാണ്. 1 കൊരിന്ത്യർ 15:23, 1 കൊരിന്ത്യർ 5:7 ഇതെല്ലാം നമ്മൾ കാണുന്നുണ്ട്. ലേവ്യ ക്രമപ്രകാരം ഹോമയാഗത്തിന് ആണാടിനെ യഹോവയ്ക്ക് അർപ്പിക്കണം. ഈ ലേവ്യാക്രമം ക്രൂശിലെ യാഗത്താൽ കർത്താവ് സൗരഭ്യവാസനയായി തികയ്ക്കുകയാണ്. അതുകൊണ്ട് ഇനി ഒരു മൃഗബലി ആവശ്യമില്ല. എന്നാൽ ആദ്യ ഫലത്തോട് ചേർന്ന് മൽക്കീസദേക്കിന്റെ ക്രമമായ അപ്പവും വീഞ്ഞുകളും സമർപ്പിക്കണം. ഇതെല്ലാം ചെയ്യേണ്ടത് ശബത്തിന്റെ പിറ്റേന്നാളായിരിക്കണമെന്ന്, ഇത് എന്നെ വളരെ ചിന്തിപ്പിച്ചതായ ഒരു കാര്യമാണ്. അത് ഈ വിഷയം പഠിക്കുമ്പോഴാണ് എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ ഒരു അറിവ് കിട്ടുന്നത്. പുതിയ നിയമത്തിൽ തീർച്ചയായിട്ടും ശബത്തിന്റെ പിറ്റേന്നാളായിരിക്കണമെന്നുള്ളതിന്റെ പ്രാധാന്യം പഴയ നിയമത്തിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട്. പുതിയ നിയമത്തിൽ നമ്മൾ അത് വിശദമായിട്ട് കണ്ടതും പഠിച്ചതും ഒക്കെയാണ്. എന്നാല് ലേവ്യ പുസ്തകം 23:11 ഇത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾക്ക് പ്രസാദം ലഭിക്കേണ്ടതിന് അവൻ ആ കറ്റ യഹോവയുടെ സന്നിധിയിൽ നീരാജനം ചെയ്യണം. ശബത്തിന്റെ പിറ്റേന്നാൾ പുരോഹിതൻ അത് നീരാജനം ചെയ്യണം. നോക്കൂ, ഈ സമാധാന സ്തോത്രബലി അർപ്പിക്കുന്ന നീരാജനയാഗം അർപ്പിക്കുമ്പോൾ അത് കൃത്യമായി അപ്പമായിരിക്കണം, അതിനോട് ചേർന്ന് പാനീയ ബലിയായിട്ട് വീഞ്ഞുണ്ടായിരിക്കണം. നിങ്ങൾ ഉപവസിച്ച് വേണം ഇത് ചെയ്യാനായിട്ട്. എന്നാ ഇത് അർപ്പിക്കേണ്ടത്? 23 ലേവ്യ പുസ്തകം ലെവിറ്റിക്കസ് chapter 23:11 വളരെ കൃത്യമായിട്ട് കാണുന്നു, അത് ശബത്തിന്റെ പിറ്റേന്നാളായിരിക്കണം. ശബത്തിന്റെ പിറ്റേന്നാൾ എന്ന് പറഞ്ഞാൽ ഏതാ? ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ. അതാണ് ഈ പഴയ നിയമത്തിലെ ഈ ഒരു കാര്യത്തെയാണ് യേശുക്രിസ്തു പൂർത്തീകരിച്ച് ഞായറാഴ്ച തന്നെ 7-ാം ദിവസത്തിന്റെ പിറ്റേ, അല്ലെങ്കിൽ ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ. ശനിയാഴ്ച എന്ന് പറയുന്നത് 7-ാം ദിവസമാണ്, പിറ്റേന്നാൾ എന്ന് പറയുന്നത് ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ, അതാണ് ഞായറാഴ്ച. അന്ന് വേണം ഈ ബലി അർപ്പിക്കുവാൻ, അപ്പവും വീഞ്ഞും കൊണ്ടുള്ള ഉപവസിച്ചുള്ള സമാധാന സ്തോത്രയാഗം അർപ്പിക്കേണ്ടത് ഞായറാഴ്ചയായിരിക്കണം എന്ന്, അല്ലെങ്കിൽ ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം. അത് ഓരോ ഞായറെന്ന് മലയാളത്തിൽ പറയും, സൺഡേ എന്ന് ഇംഗ്ലീഷിൽ പറയും, അത് ഓരോ ഭാഷയിലും ഏത് ദിവസം വിളിച്ചാലും ദ ഫസ്റ്റ് ഡേ ഓഫ് ദി വീക്ക്, ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ ആയിരിക്കണമെന്ന് വളരെ കൃത്യമായിട്ട് പറയുകയാണ്. ഇതാണ് പഴയ നിയമത്തിൽ മറഞ്ഞു കിടക്കുന്ന മൽക്കീസദേക്കിന്റെ ക്രമം എന്ന് പറയുന്നത്. അതായത് 14:18 മൽക്കീസദേക്ക് എന്ന് അബ്രഹാം ദശാംശം കൊടുക്കുന്നതും അപ്പവും വീഞ്ഞും മൽക്കീസദേക്ക് അബ്രഹാമിന് നൽകുന്നതും എന്നുള്ളത് കാണുന്നു. ലൂക്കോസ് 22:17-21 വാക്യങ്ങളിൽ സെയിന്റ് ലൂക്ക് chapter 22:17-21 യേശുക്രിസ്തു അപ്പവും വീഞ്ഞും എടുത്തുകൊണ്ട് ഇത് എന്റെ ശരീരമാണ്, ഇതെന്റെ രക്തമാണ്, ഇതാ ഞാനിത് പുതിയ നിയമമായിട്ട് നിങ്ങൾക്ക് നൽകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് പുതിയ നിയമത്തെ സ്ഥാപിക്കുകയാണ്. പഴയ ന്യായപ്രമാണം യോഹന്നാനിൽ പൂർത്തീകരിച്ചുകൊണ്ട്, ന്യായപ്രമാണത്തിന്റെയും പ്രവാചകന്മാരുടെയും കാലം യോഹന്നാൻ വരെയായിരുന്നു. അത് യേശുക്രിസ്തു യോഹന്നാനിൽ പൂർത്തീകരിച്ചുകൊണ്ട് യോഹന്നാന്റെ കൈ തന്റെ ശിരസിന്മേൽ സ്വീകരിച്ച് അത് തിരികെ എടുത്തുകൊണ്ട് ഇതാ നിത്യമായിരിക്കുന്ന പുതിയൊരു ക്രമം നമുക്ക് വേണ്ടി നൽകുകയാണ്. പഴയ നിയമം മാറ്റി പുതിയ നിയമം നൽകി, പഴയ പൗരോഹിത്യം മാറ്റി നിത്യപൗരോഹിത്യം നമുക്ക് വേണ്ടി നൽകി എന്നുള്ളത് കാണുന്നു. 1 കൊരിന്ത്യർ 11:26 പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ വളരെ വിശദമായിട്ട് എങ്ങനെയാണ് ഈ അപ്പവും വീഞ്ഞും അർപ്പിക്കേണ്ടത്, എങ്ങനെയാണ് കുർബാനയിൽ സംബന്ധിക്കേണ്ടതെന്നൊക്കെ വളരെ വിശദമായിട്ട് 1 കൊരിന്ത്യർ 11:23 മുതലുള്ള വാക്യങ്ങളിൽ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് 26-ാം വാക്യത്തിലാണ് അവന് ഏൽപ്പിക്കപ്പെട്ട രാത്രിയിൽ കൈകളിൽ അപ്പമെടുത്ത് വാഴ്ത്തി വിശദീകരിച്ചു എന്ന് പറഞ്ഞ് വിശുദ്ധ കുർബാന സ്ഥാപനത്തെ പറ്റിയുള്ള ഒരു വിശദീകരണം, നല്ലൊരു വിശദീകരണമാണത്. നിങ്ങളൊന്ന് വായിച്ചു നോക്കുന്നത് നല്ലതാണെന്ന് ഓർപ്പിക്കുന്നു. ഈ സമാധാന സ്തോത്രയാഗമാണ് വിശുദ്ധ കുർബാന എന്നുള്ളത് നമ്മൾ ഓർക്കുക. ഈ യാഗം കർത്താവ് പറഞ്ഞു, എന്റെ ഓർമ്മയ്ക്കായി ഞാൻ വരുന്നത് വരെ ഇപ്രകാരം ചെയ്യുവിൻ എന്ന് പറഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും മൽക്കീസദേക്കിന്റെ ക്രമമായിട്ട് ഈ പൗരോഹിത്യം നിലനിൽക്കുകയും ചെയ്യും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. പിന്നീട് നമ്മൾ പുതിയ ഒരു കാലം വരും എന്നുള്ളത് നമ്മൾ കാണുന്നതാണ്. യിരമ്യാ പ്രവചനം 31:31 വാക്യത്തിൽ നമ്മൾ കാണുന്നു, എല്ലാം പുതിയതാക്കി തീർക്കുകയാണ് യേശുക്രിസ്തു. പഴയതിനെ എല്ലാം പുതിയതാക്കി തീർക്കുക, പഴയ നിയമത്തെ മാറ്റി പുതിയ നിയമമാക്കി, പഴയ പൗരോഹിത്യത്തെ മാറ്റി പുതിയ പൗരോഹിത്യമാക്കി എന്ന് പറഞ്ഞ് മാറ്റി എന്ന് പറഞ്ഞാല് അതിന്റെ ദൈവം തന്നെ സ്ഥാപിച്ചതാണ്. ഞാൻ ഈ മാറ്റി എന്ന് പറയുന്നത് അതെല്ലാം അടിച്ച് അതിന് അതിന്റെ ഫോമിന് ഒരു മാറ്റം വരുത്തി. പഴയ നയപ്രമാണങ്ങള് 600, 700 ലോസ് ഒക്കെ ഉള്ളതായിരുന്നു, അതെല്ലാം കൂടെ കാച്ചിക്കുറുക്കി രണ്ടായിട്ട് തന്നു. നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണശക്തിയോടും പൂർണ്ണാത്മാവോടും കൂടി സ്നേഹിക്കണം എന്നും സഹോദരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണമെന്നും ഉള്ളതിൽ നയപ്രമാണം മുഴുവൻ ഒതുക്കി. പൗരോഹിത്യം, ലേവിയ പൗരോഹിത്യം, കുഞ്ഞാടിന്റെ ബലിയെല്ലാം നീക്കിയിട്ട് താൻ കാൽവരിയിൽ യഥാർത്ഥ കുഞ്ഞാടായി അർപ്പിക്കപ്പെട്ട് ലോകത്തിന്റെ പാപത്തെ വഹിച്ചുകൊണ്ട് താൻ തന്നെ ബലിവസ്തുവായി തീർന്ന് കുഞ്ഞാടുകളെ ഇനി ബലിയർപ്പിക്കേണ്ട, താൻ പുതിയ പൗരോഹിത്യം സ്ഥാപിച്ചു. മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം അതിന് ഫോമിന് മാറ്റം വരുത്തി നിത്യ പൗരോഹിത്യം നമുക്കതിൽ പാർട്ടേക്ക് ചെയ്യുവാൻ തക്കവണ്ണമുള്ള ഒരു അവകാശം കൂടി ദൈവം തമ്പുരാൻ നൽകി. കൈവെപ്പിലൂടെ അത് തുടർന്നു പോരുന്നു എന്നുള്ളതും കൂടി ഒന്ന് തിരിച്ചറിയുമ്പോൾ ഇതെല്ലാം പുതിയതാക്കി തീർക്കുമെന്ന് ദൈവത്തിന്റെ ചില കൽപ്പനകൾ കൂടി പ്രവാചകന്മാരിലൂടെ അരളി ചെയ്തതുകൂടി നിങ്ങളുടെ ശ്രദ്ധയിൽ വെക്കുന്നു. യിരമ്യാവ് 31:31 നമ്മൾ വായിക്കുന്നത്, ഞാൻ ഇസ്രായേൽ ഗ്രഹത്തോടും യഹൂദാ ഗ്രഹത്തോടും പുതിയ ഒരു നിയമം ചെയ്യുന്ന കാലം വരുമെന്ന് യഹോവയുടെ അരുളപ്പാട്. പിന്നീട് യെശയ്യാവ് 43:19 വായിക്കുന്നു, ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു എന്ന് യെശയ്യാവ് 43:19 നമ്മൾ വായിക്കുന്നു. വെളിപാട് പുസ്തകം 21:3 വാക്യത്തിൽ, വെളിപാട് 21:3, ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു എന്ന് വെളിപാടായി യോഹന്നാനോട് ദൈവം പറയാൻ കൽപ്പിച്ചിട്ടുണ്ട്. ഞാൻ സകലതും പുതുതാക്കുന്നു, വെളിപാട് 21:3. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഇബ്രായ ലേഖനത്തിൽ 10:19 വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ക്രിസ്തു ഒരു പുതിയ വഴി തുറന്നു എന്ന് ഇബ്രായ ലേഖന കർത്താവ് എഴുതുന്നുണ്ട്. തീർച്ചയായിട്ടും പഴയ നിയമ മധ്യസ്ഥൻ മോശയായിരുന്നു, യോഹന്നാൻ 1:17 വായിക്കുന്നത് പോലെ. എന്നാൽ യേശു ക്രിസ്തു പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായിട്ട് മാറുകയാണ്, എബ്രായർ 9:15, 12:24 ഇതൊക്കെ നമുക്ക് ഇനി പഠിക്കാനുള്ള വാക്യങ്ങളാണ്. ആയിരുന്ന പോലെ യേശു ക്രിസ്തു പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായിട്ട് മാറുകയാണ്. പഴയ നിയമം രക്തത്തിൽ ഉറപ്പാക്കിയിരുന്ന പോലെ പുതിയ നിയമവും രക്തത്താൽ ഉറപ്പാക്കി. എങ്ങനെയാണ്? അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. എങ്ങനെയാ രക്തം നിങ്ങൾ സ്വീകരിക്കണമെന്ന് പറഞ്ഞത്? ഇതെന്റെ ശരീരമാണ്, ഇതെന്റെ രക്തമാണ്. അപ്പൊ രക്തത്താൽ ജയം എന്നും പറഞ്ഞ് ബഹളം വെച്ച് പിശാചി ബാധിച്ചതുപോലെ ബഹളം വെക്കാനായിട്ടല്ല. തീർച്ചയായിട്ടും ആ ഉറപ്പും ധൈര്യവും നമുക്കുണ്ട്, എന്നാൽ പറഞ്ഞത് ചെയ്യണം. ഇത് എന്റെ രക്തമാകുന്നു എന്ന് പറയുമ്പോൾ അത് പോയി സ്വീകരിക്കണം, വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും കൂടി ചെയ്യണമെന്നുള്ളത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് നിങ്ങളെ പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. ലൂക്കോസ് 22:19 വായിക്കുമ്പോൾ അതിന്റെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലാകും. അങ്ങനെ താൻ വരുന്നത് വരെ തന്റെ ഓർമ്മയിൽ ഈ പുതിയ നിയമത്തെ പാലിക്കുവാനായിട്ട് കർത്താവ് കൽപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ ക്രിസ്തുവിൽ ഒരു നിത്യ പൗരോഹിത്യം പ്രിയമുള്ളവരെ വന്നിരിക്കുന്നു. മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം കുഞ്ഞാട് അറുക്കപ്പെടേണ്ട ആവശ്യമില്ല. ലേവ്യ ക്രമത്തിന്റെ പൂർത്തീകരണമായിട്ട് കുഞ്ഞാട് അറുക്കപ്പെട്ടു. അതിനാണ് ക്രിസ്തുവിന്റെ കുരിശുമരണം തന്റെ പരമയാഗമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. തന്റെ പരമയാഗത്തിന്റെ നിഴലായിരുന്ന ലേവ്യ ക്രമത്തിലെ യഥാർത്ഥ കുഞ്ഞാട്, ഇത്രയും നാള ലേവ്യ ക്രമത്തിൽ കുഞ്ഞാടുകളല്ല അറുക്കപ്പെട്ടിരുന്നത്, ഒരു യഥാർത്ഥ കുഞ്ഞാട് അറുക്കപ്പെടേണ്ടിയിരിക്കുന്നു. യോഹന്നാൻ പറഞ്ഞതുപോലെ ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, അതാണ് കർത്താവ് തികച്ചതായിട്ട് പറയുന്നത്. അതാ കർത്താവ് ന്യായപ്രമാണം എടുത്ത് ദൂരക്കളയുമല്ല, ആ ന്യായപ്രമാണത്തെ തികച്ചു. താൻ തന്നെ ആ കുഞ്ഞാടായിട്ട് തീർന്ന് ബലി അർപ്പിക്കപ്പെട്ടു. ന്യായപ്രമാണം എടുത്ത് കളയുമായിരുന്നെങ്കിൽ പൂർത്തീകരിക്കുന്നു എന്ന് പറയുമ്പോൾ എടുത്ത് നീക്കം വരുവാന്ന് പറഞ്ഞ ന്യായപ്രമാണത്തിനും കൂടെ നീക്കം വരുവാൻ ആവശ്യമെന്നൊക്കെ ഇവിടെ ഉപയോഗിച്ചേക്കുന്നതിന്റെ എല്ലാം കംപ്ലീറ്റ് ചെയ്തു എന്നുള്ള അർത്ഥത്തിലാണ്. അല്ലെങ്കിൽ യേശു ക്രിസ്തു ബലി അർപ്പിക്കപ്പെടരുതായിരുന്നു, വേറെ പണി നോക്കടാ, ഒരു ഇനിയും ബലിയുടെ ആവശ്യമില്ല, ഞാനും ബലിയായിട്ട് അർപ്പിക്കപ്പെടുന്നില്ല എന്ന് പറഞ്ഞ് പ്രായമായിട്ടൊക്കെ മരിച്ചാൽ മതിയായിരുന്നു കർത്താവ്. എന്തുകൊണ്ടാ ബലിയായിട്ട് തീർന്നത്? ആ ന്യായപ്രമാണം പൂർത്തീകരിക്കപ്പെടേണ്ടിയിരുന്നത് കൊണ്ടത് ആണ് എന്നുള്ളത്. അതുകൊണ്ട് താൻ കുഞ്ഞാടായി സർവ്വലോകത്തിന്റെയും പാപത്തെ വഹിച്ചുകൊണ്ട് അത്രയും നാൾ കുഞ്ഞാടുകൾ അർക്കപ്പെട്ടു. പക്ഷെ ഇപ്പോൾ യേശു ക്രിസ്തു യഥാർത്ഥ കുഞ്ഞാടായിട്ട് കാൽവരിയിൽ യാഗമായിട്ട് അർപ്പിക്കപ്പെട്ടു എന്നുള്ളത് നമ്മൾ ഓർക്കുക. ന്യായപ്രമാണം കർത്താവിൽ അങ്ങനെ നിവൃത്തിയായി. കർത്താവ് ന്യായപ്രമാണത്തിന്റെയും കർത്താവാണെന്നുള്ളത് നമുക്കറിയാം. തന്റേതായതിനെ തിരികെ എടുക്കുവാനും മാറ്റം വരുത്തുവാനും പുതുക്കുവാനും എല്ലാം കർത്താവിന് അധികാരമുണ്ട്. നമ്മൾ അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഉന്നയിക്കുമ്പോൾ മെനഞ്ഞവനെ മൺപാത്രം ചോദ്യം ചെയ്യുന്നത് പോലെ ഉള്ളൂ. പരിശുദ്ധാത്മാവിൽ നിന്നുള്ള ആലോചനയൊന്നുമല്ല അത്. അത് യഥാർത്ഥമായിട്ട് നമ്മളൊന്ന് തിരിച്ചറിയണം. ക്രിസ്തുവിൽ ന്യായപ്രമാണങ്ങളുടെ നിവൃത്തി പൂർത്തീകരിക്കപ്പെടുകയാണ്. അങ്ങനെ യോഹന്നാനിൽ നിന്ന് ലേവ്യ പൗരോഹിത്യം തിരികെ എടുത്ത് ക്രൂശിലെ പരമയാഗത്താൽ ന്യായപ്രമാണ ബലിയെ പൂർത്തീകരിച്ച് മൽക്കീസദേക്കിന് ക്രമപ്രകാരമുള്ള സമാധാന സ്തോത്രയാഗം, അപ്പം വീഞ്ഞുകളുടെ സമർപ്പണം, ഇത് പുതിയ നിയമസഭയ്ക്കായിട്ട് ഏൽപ്പിച്ചു തരികയാണ് കർത്താവ് ചെയ്തത്. ഇതാണ് എബ്രായ ലേഖനം 7:12 പറയുന്ന എന്താണ്, പൗരോഹിത്യം മാറിപ്പോകുന്ന പക്ഷം ന്യായപ്രമാണത്തിനും കൂടെ മാറ്റം വരുവാൻ ആവശ്യമെന്ന് കർത്താവ് പറഞ്ഞത് എന്നുള്ളത് ഓർക്കുക. ന്യായപ്രമാണം മാറി, പുതിയ ന്യായപ്രമാണം കിട്ടി എന്ന ദൈവത്തെ സ്നേഹിക്കണം, സഹോദരങ്ങളെ സ്നേഹിക്കണം. പൗരോഹിത്യം മാറി എന്ന് പറഞ്ഞാൽ പുതിയ പൗരോഹിത്യം വന്നു. ആരുടെ പൗരോഹിത്യം? യേശു ക്രിസ്തുവിന്റെ ഇറ്റേണൽ പ്രീസ്റ്റ്ഹുഡ്, മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം. അത് ലേവ്യരിൽ മാത്രമായിരുന്നു ഒതുങ്ങിയിരുന്നത്. ന്യായപ്രമാണം യഹൂദന്മാർക്ക് വേണ്ടി, ഗോത്രത്തിലുള്ളവർക്ക് വേണ്ടി മാത്രമായിരുന്നു. ആ ന്യായപ്രമാണം എല്ലാവരെയും സ്നേഹിക്കുക എന്ന് പറഞ്ഞ് ക്രിസ്തുവിന്റെ അനുകാരികളാകുവാൻ തക്ക വണ്ണം ലോകത്തിലേക്ക് സ്നേഹത്തിന്റെ പുതിയ ന്യായപ്രമാണം കർത്താവ് കൊടുത്തു എങ്കിൽ ലേവ്യരിൽ മാത്രം ഒതുങ്ങിയിരുന്ന പൗരോഹിത്യം കർത്താവ് സ്വീകരിച്ച് തന്റെ നിത്യ പൗരോഹിത്യത്തിൽ അവകാശികളാകുവാൻ പുതിയൊരു വഴി ജാതികൾക്കും കൂടി വെട്ടി തുറന്നു കൊടുത്തു. അതുകൊണ്ടാണ് തോമാസ്ലീഹായോട് വന്ന സുവിശേഷം അറിയിച്ചപ്പോഴ് ബലഹീനരായ നമുക്കൊക്കെയും കർത്താവിന്റെ സുവിശേഷം കേൾക്കുവാനും സ്നേഹമെന്ന ന്യായപ്രമാണം ആചരിക്കുവാനും കർത്താവ് നൽകിയിരിക്കുന്ന നിത്യ പൗരോഹിത്യത്തിലെ പാർട്ടേക്ക് ചെയ്യുവാനും തക്കവണ്ണം നമുക്ക് ഇടയായത് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അത് പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ഒരു ആശയം കൂടി, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ ത്രീ ഫോൾഡ് മിനിസ്ട്രിയെ പറ്റി വേദപുസ്തകത്തിലെ പരാമർശങ്ങളുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. കഴിഞ്ഞ ക്ലാസ്സിൽ സമയമില്ലായിരുന്നതുകൊണ്ട് പിന്നീട് ഞാൻ പറയാമെന്നാണ് പറഞ്ഞതെങ്കിലും അതും കൂടി ഒന്ന് പരാമർശിച്ച് രണ്ടു മൂന്ന് വാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ വെക്കുമ്പോൾ ഇതൊക്കെ ആരാണ്ടൊക്കെ എഴുതി ഉണ്ടാക്കിയ കാര്യമൊന്നുമല്ല. ഇതൊന്നും ഇതൊക്കെ കൃത്യമായിട്ട് വേദപുസ്തകത്തിൽ ഇതിന്റെ അടിസ്ഥാനങ്ങളെല്ലാം കിടപ്പുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകും. അതിനുവേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്. എങ്ങനെയാണ് കർത്താവിൽ നിന്ന് ശിഷ്യന്മാര് സ്വീകരിച്ചതെന്നുള്ളതൊക്കെ വിശദമായിട്ട് നമ്മൾ പല ക്ലാസ്സുകളിൽ ഇപ്പൊ കേട്ട് കഴിഞ്ഞു. ശിഷ്യന്മാരിൽ നിന്ന് കൈവെപ്പ് വഴിയായിട്ടാണ് അതിന് അർഹതപ്പെട്ടവർക്ക് ദൈവനമ്പരാൻ ആ നൽവരം കൊടുക്കുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞു. അങ്ങനെ കൈവെപ്പ് വഴിയായിട്ട് കിട്ടിക്കഴിയുമ്പോൾ ഈ ത്രീ ഫോൾഡ് മിനിസ്ട്രി, ബിഷോപ്സ് അല്ലെങ്കിൽ എപ്പിസ്കോപ്പോയ്, പ്രസ്ബിറ്ററോസ് അല്ലെങ്കിൽ പ്രീസ്റ്റ്, പിന്നെ ഡിയാക്കണോസ് അല്ലെങ്കിൽ ഡീക്കൺസ് എന്നുള്ള കൃത്യമായ ത്രീ ഫോൾഡ് മിനിസ്ട്രി പുതിയ നിയമത്തിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട്. അതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ പെട്ടെന്ന് ഞാൻ ഒന്ന് വയ്ക്കുകയാണ്. ബിഷോപ്സ് എന്നുള്ളത് നമ്മൾ കാണുന്നത്, എപ്പിസ്കോപ്പോയി എന്നുള്ള ഗ്രീക്ക് വാക്ക് കാണുന്നത്, അവർക്കൊരു അധികാരം ഉണ്ടായിരുന്നു. ദേ ഹാവ് ദ കെയർ ഓഫ് മൾട്ടിപ്പിൾ കോൺഗ്രിഗേഷൻ ആൻഡ് അപ്പോയിന്റ് ഓർഡെയിൻ ആൻഡ് ഡിസിപ്ലിൻ പ്രീസ്റ്റ് ആൻഡ് ഡീക്കൺസ് എന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഒന്നിലേറെ കോൺഗ്രിഗേഷന്റെ അധികാരം ഉണ്ടായിരുന്നു. അതുകൂടാതെ അവിടെ മൂപ്പൻ പ്രീസ്റ്റിനെ നിയമിക്കുവാൻ, ഓർഡെയിൻ ചെയ്യുവാൻ, അവരുടെ ഡിസിപ്ലിൻ അച്ചടക്കം എന്തൊക്കെയാണെന്ന് പറഞ്ഞു കൊടുക്കുവാനുള്ള അധികാരമുള്ളവരെയാണ് എപ്പിസ്കോപ്പോയി എന്ന് ഗ്രീക്ക് വാക്കിലൂടെ, എപ്പിസ്കോപ്പ അല്ലെങ്കിൽ ഇന്ന് മെത്രാപ്പോലിത്ത എന്ന് നമ്മൾ പറയുന്ന, തിരുമേനി നമ്മൾ വിളിക്കുന്ന, ബിഷപ്പ് എന്ന് നമ്മൾ വിളിക്കുന്ന പൗരോഹിത്യത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന പടി നമ്മൾ കാണുന്നത്. 1 തിമൊഥെയോസ് 5 19-22 വാക്യങ്ങളിൽ നമ്മളത് കാണുന്നു. 1 തിമൊഥെയോസ് 5:19-22 അവിടെയാണ് ത്രീ ടയർ മിനിസ്ട്രിയിൽ പറയുന്ന ബിഷപ്പ് എന്നുള്ള ആ ഒരു കാറ്റഗറി നമ്മൾ കാണുന്നത്. എന്താണ് 5:19-22 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത്? ഇങ്ങനെയാണ്, 2-3 സാക്ഷികൾ മുഖേനയല്ലാതെ ഒരു മൂപ്പന്റെ നേരെ അന്യായം എടുക്കരുത് എന്ന് പറഞ്ഞാൽ, മൂപ്പൻ എന്ന് പറഞ്ഞാൽ പ്രസ്ബിറ്ററോസ്. അടുത്തത് പ്രീസ്റ്റ് എന്നുള്ളത് ഞാൻ പറയുമ്പോൾ അത് ഞാൻ വിശദീകരിച്ചോളാം. മൂപ്പൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പുരോഹിതന്മാരെയാ, ഏതെങ്കിലും ഒരു ഇടവകയുടെ അല്ലെങ്കിൽ ഒരു കോൺഗ്രിഗേഷന്റെ, ഒരു ചർച്ചിന്റെ ഉത്തരവാദിത്തമുള്ളവരെയാണ് മൂപ്പൻ എന്ന് പറയുന്നത്. ആ മൂപ്പന്റെ നേരെ അന്യായം എടുക്കുക, അല്ലെങ്കിൽ ആ ഡിസിപ്ലിൻ എടുക്കുക, അല്ലെങ്കിൽ മൂപ്പന്റെ പറ്റി ഒരു ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാല് കൈകാര്യം ചെയ്യുവാനുള്ള അധികാരം പൗലോസ് തിമോത്തിയോസിനും പ്രത്യേകിച്ച് തീത്തോസിനും നൽകുകയാണ്. ഇവര് മെത്രാപ്പോലിത്തമാരായിരുന്നു, ബിഷപ്പുമാരായിരുന്നു, അല്ലെങ്കിൽ എപ്പിസ്കോപ്പമാരായിരുന്നു എന്ന് ഒരു സംശയമില്ലാത്ത കാര്യമാണ്. ഇവിടെ പറയുകയാണ് ഒരു മൂപ്പന്റെ നേരെ അന്യായം എടുക്കരുത് രണ്ടു മൂന്ന് സാക്ഷികൾ മുഖേനയല്ലാതെ. പിന്നെന്താ ചെയ്യേണ്ടത്? പാപം ചെയ്യുന്നവരെ ശേഷമുള്ളവർക്കും ഭയത്തിനായി എല്ലാവരും കേൾക്ക് ശാസിക്കാം. നീ പക്ഷമായി ഒന്നും ചെയ്യാതെ കണ്ടാൽ സിദ്ധാന്തം കൂടാതെ ഇവ പ്രമാണിച്ചു കൊള്ളണമെന്ന് ഞാൻ ദൈവത്തെയും ക്രിസ്തു യേശുവിനെയും ശ്രേഷ്ഠ ദൂതന്മാരെയും സാക്ഷിയാക്കി നിന്നോട് കൽപ്പിക്കുന്നു എന്ന് നമ്മള് യാതൊരു എന്നിട്ട് പറയുകയാണ്, യാതൊരുത്തിന്റെ മേലും വേഗത്തിൽ കൈവയ്ക്കരുത്, അന്യന്മാരുടെ പാപങ്ങളിൽ ഓഹരിക്കാരനാകുകയും അരുത്. അപ്പോൾ മൂപ്പന്റെ നേരെ അന്യായം എടുക്കുക, കൈവെപ്പ് കൊടുക്കുക, ഇങ്ങനെ മൂപ്പന്മാരെ സഭ തോറും നിയമിക്കുവാൻ, പുരോഹിതന്മാരെ നിയമിക്കുവാൻ, അല്ലെങ്കിൽ പ്രസ്ബിറ്ററോസിനെ നിയമിക്കുവാൻ, പ്രീസ്റ്റിനെ നിയമിക്കുവാനുള്ള അധികാരം കിട്ടിയവരാണ് എപ്പിസ്കോപ്പോയി എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. 17-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നന്നായി ഭരിക്കുന്ന മൂപ്പന്മാരെ, പ്രത്യേകം വചനത്തിൽ ഉപദേശത്തിൽ അധ്വാനിക്കുന്നവരെ തന്നെ ഇരട്ടി മാനത്തിന് യോഗ്യരായി എണ്ണുക എന്നൊക്കെ പറഞ്ഞ ആ മൂപ്പന്മാരുടെ മേലുള്ള ഒരു കർത്തൃത്വം നടത്തുവാൻ തിമോത്തിയോസിനെയും പ്രത്യേകിച്ച് തീത്തോസിനെയും ഒക്കെ പൗലോസ് ലീഹ ആഹ്വാനം ചെയ്യുകയാണ്. 2 തിമോത്തിയോസ് 4:5 നമ്മൾ വായിക്കുന്നത്, വീണ്ടും നമുക്ക് കുറച്ചുകൂടെ വ്യക്തമാകും. 2 തിമോത്തിയോസ് 4:5 നമ്മൾ വായിക്കുന്നത് ഇപ്രകാരമാണ്, നീയോ സകലത്തിലും നിർമ്മതനായിരിക്കുക, കഷ്ടം സഹിക്കുക, സുവിശേഷകന്റെ പ്രവൃത്തി ചെയ്യുക, നിന്റെ ശുശ്രൂഷ നിറപടിയായിട്ട് നിവർത്തിക്കുക. അപ്പോൾ നിനക്ക് ഇത്രയേറെ അധികാരമുണ്ടെങ്കിലും കഷ്ടതകൾ സഹിക്കണം, സുവിശേഷകന്റെ പ്രവൃത്തി ചെയ്യണം, നിന്റെ ശുശ്രൂഷ നിറപടിയായിട്ട് നിവർത്തിക്കുകയും ചെയ്യുക എന്ന് തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിൽ പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. തീത്തോസിന് എഴുതിയ ലേഖനം 1:5 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഇപ്രകാരമാണ്, ഞാൻ ക്രേത്തയിൽ, ടൈറ്റസ് chapter 1:5, ഞാൻ ക്രേത്തയിൽ നിന്നെ വിട്ടയച്ചു പോകുന്നത് ശേഷിച്ച കാര്യങ്ങളെ ക്രമത്തിലാക്കേണ്ടതിനും ഞാൻ നിന്നോട് ആജ്ഞാപിച്ചതുപോലെ പട്ടണം തോറും മൂപ്പന്മാരെ ആക്കി വെക്കേണ്ടതിനും തന്നെ. മൂപ്പൻ കുറ്റമില്ലാത്തവനും ഏകഭാര്യയുള്ളവനും എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയാണ് അവരുടെ എലിജിബിലിറ്റീസ് എന്തൊക്കെയായിരിക്കണം എന്നുള്ള വിശദീകരണമാണ് നൽകുന്നത്. അപ്പൊ പട്ടണം തോറും മൂപ്പന്മാരെ ആക്കി വെക്കാൻ അധികാരമുള്ളവരാണ് എപ്പിസ്കോപ്പോയി എന്നുള്ളത്. അവരെ അധ്യക്ഷന്മാര് അല്ലെങ്കിൽ ഓവർസിയേഴ്സ് എന്നുള്ള വാക്കിലൊക്കെയാണ് പലപ്പോഴും വേദോത്സവത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഗ്രീക്ക് വാക്ക് എപ്പിസ്കോപ്പോയി എന്ന് തന്നെയാണ് എന്നുള്ളത് ഓർക്കുക. രണ്ടാമത്തെ കാറ്റഗറിയിൽ വരുന്നത് പ്രീസ്റ്റ് ആണ്. ഞാൻ പറഞ്ഞല്ലോ പ്രസ്ബിറ്ററോസ് അല്ലെങ്കിൽ പ്രസ്ബിറ്ററോയ് എന്നുള്ളത്. പ്രീസ്റ്റ് എന്ന് പറഞ്ഞാല് പ്രസ്ബിറ്റർ അല്ലെങ്കിൽ എൽഡർ, മൂപ്പൻ എന്നിവിടെ ഉപയോഗിച്ചിരിക്കുന്നതാണ്. ഈ പ്രസ്ബിറ്റർ എന്നുള്ള വാക്കിന്റെ ഒരു കോൺട്രാക്ഷൻ ആണ് കേട്ടോ. ദ ഇംഗ്ലീഷ് ടേം പ്രീസ്റ്റ് ഈസ് എ സിംപ്ലി എ കോൺട്രാക്ഷൻ ഓഫ് ദി ഗ്രീക്ക് വേർഡ് പ്രസ്ബിറ്ററോസ്. അത് വിശദമായിട്ട് നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പ്രീസ്റ്റ് എന്നുള്ള വാക്ക് ഡിറൈവ് ചെയ്ത് വന്നിരിക്കുന്ന ഈ പ്രസ്ബിറ്ററോസ് എന്നുള്ള വാക്കിൽ നിന്ന് തന്നെയാണ്. പ്രത്യേകിച്ച് വിക്കിപീഡിയയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പിന്നെ ഡിക്ഷണറിയോ ഒക്കെ നിങ്ങൾക്ക് നോക്കിയാൽ അത് മനസ്സിലാകാവുന്നതേ ഉള്ളൂ. അവരുടെ റെസ്പോൺസിബിലിറ്റിയെ പറ്റി പറയുന്നുണ്ട്. ദേ ഹാവ് റെസ്പോൺസിബിലിറ്റി ഓഫ് ടീച്ചിങ്, ഗവേണിംഗ് ആൻഡ് പ്രൊവൈഡിങ് ദി സാക്രമെന്റ്സ് ഇൻ എ ഗിവൺ കോൺഗ്രിഗേഷൻ. അവർക്ക് നൽകപ്പെട്ടിരിക്കുന്ന, അവർക്ക് ഈ പ്രസ്ബിറ്ററായിട്ടിരിക്കുന്ന ഒരാൾക്ക് പട്ടണം തോറും വേറെ മൂപ്പന്മാരെ ഒന്നും നിയമിക്കാൻ പറ്റത്തില്ല. അങ്ങനെ നിയമിക്കേണ്ടത് എപ്പിസ്കോപ്പോയാണ്. അത് കൃത്യമായിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞല്ലോ. എന്നാൽ ഇവിടെ ഇവർക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന സാക്രമെന്റുകളൊക്കെ നിർവഹിക്കുക, അവർക്ക് കിട്ടിയിരിക്കുന്ന കോൺഗ്രിഗേഷന്റെ കാര്യം നോക്കുക, അത് മാത്രമാണ് മൂപ്പന്മാരുടെ ഉത്തരവാദിത്വം. 1 തിമോത്തിയോസ് 5:7 നമ്മൾ അത് വായിക്കുന്നുണ്ട്. 1 തിമോത്തിയോസ് 5:7 നമ്മൾ വായിക്കുന്ന ഇപ്രകാരമാണ്, ക്ഷമിക്കണം, 17-ാം വാക്യത്തിൽ 1 തിമോത്തിയോസ് 5:17 മുമ്പേ ഞാൻ വായിച്ച വാക്യം തന്നെ, നന്നായി ഭരിക്കുന്ന മൂപ്പന്മാരെ, പ്രത്യേകം വചനത്തിലും ഉപദേശത്തിലും അധ്വാനിക്കുന്നവരെ തന്നെ ഇരട്ടി മാനത്തിന് യോഗ്യരായിട്ട് എണ്ണുക. മെതിക്കുന്ന കാളയ്ക്ക് മുഖക്കൊട്ട കെട്ടരുതെന്ന് തിരുവരുത്ത് പറയുന്നല്ലോ. വേലക്കാരൻ തന്നെ കൂലിക്ക് യോഗ്യനെന്നും ഉണ്ടല്ലോ. അതുകൊണ്ട് അച്ഛന്മാർക്ക് വല്ലതും ഒക്കെ കൊടുക്കണം, പിന്നെ അവൻ തന്റെ കൂലിക്ക് യോഗ്യനാണ് എന്നൊക്കെ പറയുകയാണ്. ഇത് അച്ഛന്മാർക്ക് കൊടുക്കണമെന്ന് പൗലോസ് ലീഹ പറഞ്ഞ കാര്യം ഞാൻ പറയുമായിരുന്നു കേട്ടോ, അല്ലാതെ ഞാൻ നിങ്ങളോട് ഉദ്ബോധിപ്പിക്കുന്ന കാര്യമല്ല. പൗലോസ് ലീഹ കൃത്യമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്, മെതിക്കുന്ന കാളയ്ക്ക് മുഖക്കൊട്ട കെട്ടരുത്. മെതിച്ചോണ്ട് നടക്കുന്ന സമയത്ത് മോഹം കെട്ടിവെച്ചാൽ അതിന് അപ്പുറത്ത് നിൽക്കുന്ന ഒരു ഇച്ചിരി പ്ലാവലയോ അല്ലെങ്കിൽ ഒരു ഒരു പുല്ലിന്റെ കഷ്ണമോ ഒന്നും കടിക്കാൻ പറ്റത്തില്ല. എന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി. അത് ഒന്ന് ചിന്തിക്കുക മാത്രം ചെയ്യുക. ഞാൻ പറഞ്ഞിത്രേ ഉള്ളൂ. ഇവിടുത്തെ പ്രധാന ഉദ്ദേശം പ്രസ്ബിറ്റർ എന്നുള്ളതാണ്. പ്രത്യേകം ഭരിക്കുന്ന മൂപ്പന്മാർ, നന്നായി ഭരിക്കുന്ന മൂപ്പന്മാർ എന്നിവിടെ ഉപയോഗിച്ചിരിക്കുന്നുണ്ട്. അത് തന്നെയാണ് യാക്കോബ് സ്ലീഹായുടെ ലേഖനം 5:14-15 വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്. യാക്കോബ് സ്ലീഹായുടെ ലേഖനം 5:14-15 വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് ഇപ്രകാരമാണ്: നിങ്ങൾ ദീനമായി കിടക്കുന്നവൻ സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ, അവരെണ്ണ പൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. അങ്ങനെ വിശ്വാസത്തോടുകൂടിയ നീതിമാന്റെ പ്രാർത്ഥന അവന് രോഗശാന്തി കൊടുക്കും, പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവനിബ്രാൻ അവനോട് ക്ഷമിക്കും, അവനെ എഴുന്നേൽപ്പിക്കും എന്ന് പറയുന്ന കാര്യം. അപ്പോ സഭയിൽ നിന്ന് മൂപ്പന്മാരുണ്ടായിരുന്നു, അവരെ വരുത്തണം, അവരെണ്ണ പൂശി പ്രാർത്ഥിക്കണം, തൈലാഭിഷേക ശുശ്രൂഷ നടത്തണം എന്നൊക്കെ ഇത്ര കൃത്യമായിട്ട് പറഞ്ഞിരിക്കെ, പിന്നെ ഈ 3-tier മിനിസ്ട്രി ഇല്ലായിരുന്നെന്നും പൗരോഹിത്യം ഇല്ലായിരുന്നെന്നും കരുവെപ്പില്ലായിരുന്നെന്നും എല്ലാവരും ഇതെല്ലാം നടത്താവുന്നൊക്കെ പറയുന്നതിന്റെ ആത്മാവ് എവിടെ നിന്ന് കയറിയതാണെന്ന് എനിക്കറിയാൻ മേല. അപ്പൊ രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞു, പ്രസ്ബിറ്റോൾ അല്ലെങ്കിൽ പ്രീസ്റ്റ് എന്നുള്ളത് കാശീഷോ എന്ന് തന്നെയാണ് സുറിയാനിയിൽ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഫാദർ എന്നോ പുരോഹിതൻ എന്നോ ഒക്കെ നമ്മൾ അവരെ അഭിസംബോധന ചെയ്യുന്നതെന്ന് ഓർപ്പിക്കുന്നു. മൂന്നാമത്തെ മിനിസ്ട്രിയിലെ മൂന്നാമത്തെ പടി ഡിയാക്കോണോയ് അല്ലെങ്കിൽ ഡീക്കൺ എന്ന് പറയുന്ന പടിയാണ്. അത് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പള്ളിയിൽ ഇച്ചിരി നേരത്തെയൊക്കെ പോയവരുണ്ടെങ്കിൽ അപ്പോസ്തല പ്രവർത്തനങ്ങൾ വായിച്ചപ്പം അതിനകത്ത് നമ്മൾ വായിച്ചു കേട്ടതാണ്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 6:1-6 വാക്യങ്ങളിൽ നമ്മൾ വായിച്ചു കേട്ടു എങ്ങനെയാണ് ശുശ്രൂഷക്കാർ, ഡീക്കൺസ്, ശുശ്രൂഷക്കാരൻ അവരെന്തിനു വേണ്ടിയാണ് അവരുടെ ഉത്തരവാദിത്വം എന്ന് ചോദിച്ചാൽ, ദേ ആർ ദ അസിസ്റ്റൻസ് ഓഫ് ദി ബിഷോപ്സ് ആൻഡ് ആർ റെസ്പോൺസിബിൾ ഫോർ ടീച്ചിങ് ആൻഡ് അഡ്മിനിസ്റ്ററിംഗ് സെർട്ടൺ ചർച്ച് ടാസ്ക് സച്ച് ആസ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫുഡ് എക്സെട്ര. അതാണ് പറയുന്നത് 6 1-6 വാക്യങ്ങളിൽ നമുക്കറിയാം. ഞാൻ ആ ഭാഗം പെട്ടെന്ന്, നമുക്കറിയാവുന്ന ഭാഗമാണ്, മേശയെങ്കിൽ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് അവരെ തിരഞ്ഞെടുത്തു എന്നുള്ളത്. ആ കാലത്ത് ശിഷ്യന്മാർ പെരുകി വരുമ്പോൾ തങ്ങളുടെ വിധവമാരെ ദിനംപ്രതിയുള്ള ശുശ്രൂഷയിൽ ഉപേക്ഷയായി വിചാരിച്ചു എന്ന് യവന ഭാഷക്കാർ എബ്രായ ഭാഷക്കാരുടെ നേരെ കുറിപ്പുറത്തു. പന്തിരുവർ ശിഷ്യന്മാരുടെ കൂട്ടത്തെ വിളിച്ചു വരുത്തി, ഞങ്ങൾ ദൈവവചനം ഉപേക്ഷിച്ച് മേശകളിൽ ശുശ്രൂഷ ചെയ്യുന്ന യോഗ്യമല്ല. ആകയാൽ സഹോദരന്മാരെ, ആത്മാവും ജ്ഞാനവും നിറഞ്ഞ് നല്ല സാക്ഷ്യമുള്ള 7 പുരുഷന്മാരെ നിങ്ങളിൽ തന്നെ തിരഞ്ഞുകൊള്ളുവിൻ, അവരെ ഈ വേലയ്ക്കാക്കാം. അപ്പൊ എന്താ അവിടെ പ്രശ്നം? അവിടെ ദൈവവചനം ഉപേക്ഷിച്ചിട്ട് മേശയിലെങ്കിലെ ശുശ്രൂഷയും എല്ലാവർക്കും ഭക്ഷണമൊക്കെ കൊടുക്കേണ്ട കാര്യവും ഒക്കെ ഇവർ തന്നെ നോക്കേണ്ടി വന്നു. അങ്ങനെ വന്ന അവസരത്തിലാണ് ഇവർക്കൊരു ഹെൽപ്പിന് വേണ്ടി ഈ ഡീക്കൺസിനെ തെരഞ്ഞെടുക്കുന്നത് എന്നുള്ളത്. പക്ഷെ ആ ഡീക്കൺസിനെ തെരഞ്ഞെടുക്കുമ്പോൾ അവരുടെ എലിജിബിലിറ്റി അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. എന്തൊക്കെ വേണം? ആത്മാവ് വേണം, ജ്ഞാനം വേണം എന്ന് പറഞ്ഞാൽ ദൈവാത്മാവിനാൽ നിറഞ്ഞ്, ജ്ഞാനം നിറഞ്ഞ്, ഇച്ചിരി അറിവുള്ളവരായിരിക്കണം. അതുകൊണ്ടാണ് സെമിനാരിയിലെ ആ കാര്യത്തിന് വേണ്ടിയൊക്കെ എടുക്കുമ്പോൾ ഡിഗ്രി എങ്കിലും മിനിമം വേണം എന്ന് പറഞ്ഞിട്ട് സെമിനാരി അഡ്മിഷന് വേണ്ടി ഇന്റർവ്യൂവും ഒക്കെ വെച്ചിരിക്കുന്നത്. ഇച്ചിരി ജ്ഞാനമൊക്കെ വേണം, പിന്നെ നല്ല സാക്ഷ്യമുള്ള സാക്ഷ്യം വേണം, അവര് ദൈവത്തിന്റെ സന്നിധിയിൽ നല്ല സാക്ഷ്യമുള്ളവരായിരിക്കണം എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അങ്ങനെയുള്ള ഈ ഇത് ഇത്ര കൃത്യമായിട്ടൊക്കെ നോക്കിയിട്ടാണ് നമ്മുടെ സഭയിൽ പട്ടം കൊടുക്കുന്നത്. അല്ലാതെ പിന്നെ ഈ കൊലകേസി പ്രതിയായിരുന്നവരും ഇപ്പൊ ഇതെല്ലാം മാനസാന്തരപ്പെട്ടിട്ട് പിറ്റേ ദിവസം മുതൽ വേദോസം എടുത്തുകൊണ്ടങ്ങ് ചാടുക, ഇപ്പോഴത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ എല്ലാ തോന്നിവാസങ്ങളും കാണിച്ചിട്ട് വേദോസം എടുത്തു കഴിഞ്ഞാൽ പിന്നെ എല്ലാം ഓക്കെ ആയെന്ന് പറയുന്നത്. അങ്ങനെ ആയിരുന്നില്ല ആദിമസഭയിൽ. ഇത് വേദോത്സവത്തിൽ നിന്നാണ് ഞാൻ ഈ പറയുന്നത്. ഇങ്ങനെ ആയിരുന്നില്ല സഭയിൽ. ഇത് എവിടെ നിന്ന് കയറി വരുന്നതാണെന്ന് എനിക്കറിയാൻ മേല. ഇത് പൈശാചിക ആത്മാവായതുകൊണ്ടാണ്, അത് പിശാചി സഭയെ തകർക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു കാര്യമാണ് ഇങ്ങനെ ആളെടുക്കുന്നതിനെല്ലാം വെളിച്ചപ്പാടാന്ന് പറയുന്ന പരിപാടി. പോട്ടെ, ഞാൻ ബാക്കി വായിക്കാം. നല്ല സാക്ഷ്യമുള്ള 7 പുരുഷന്മാരെ നിങ്ങളിൽ തന്നെ തിരിഞ്ഞുകൊള്ളുവിൻ, അവരെ ഈ വേലയ്ക്കാക്കാം, ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കും എന്ന് പറഞ്ഞു. ഈ വാക്ക് കൂട്ടത്തിനൊക്കെയും ബോധ്യമായി. വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞ പുരുഷനായ സ്തേഫാനോസ്, നമുക്കറിയാം ആദ്യത്തെ ശമ്മാശൻ ആദ്യത്തെ രക്തസാക്ഷിയായിട്ട് മാറി സ്തേഫാനോസ്, ദെൻ ഫിലിപ്പോസ്, പ്രൊഖരോസ്, നിക്കാനോർ, തീമോൻ, പർമനാസ്, യഹൂദ മതാനുസാരിയായ അന്ത്യോക്യക്കാരൻ നിക്കോലാവോസ് എന്നിവരെ തെരഞ്ഞെടുത്തു. എന്നിട്ട് എന്നെ തെരഞ്ഞെടുത്തെന്നാ പിന്നെ എനിക്ക് നിനക്ക് ദർശനം കിട്ടി, ഇനി ഞങ്ങൾ നടന്നോടാന്നാണോ പറഞ്ഞ്? അല്ല. 6 അപ്പോസ്തോലന്മാരുടെ മുമ്പാകെ നിർത്തി അവർ പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ചു. കൈവെപ്പ് ആ ശുശ്രൂഷ കൊടുത്തിട്ടാണ് ഡീക്കൻസ് ആക്കിയത്. ആ ശുശ്രൂഷക്കാരായിട്ട് അവരെ വേർതിരിച്ചു, കൈവെപ്പ് കൊടുത്തു. മൂപ്പന്മാരെ കൈവെപ്പോടുകൂടിയാണ് എടുക്കുന്നത്. അപ്പോസ്തോലന്മാര് കൈവച്ചിട്ടാണ് സഭതോറും. അതുകൊണ്ടാണ് പൗലൂസ് പോലും, പൗലൂസിനെ കൈവച്ചാണ് പിന്നെ അപ്പോസ്തോലന്മാരുടെ കൂട്ടം നമ്മൾ അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ അത് കണ്ടതാണല്ലോ. 13:3 പൗലോസിനെയും ബർണബാസിനെയും കൈവച്ച് മൂന്ന് വർഷം പൗലോസ് ലീഹ അല്ലാതെ നടന്നുവെങ്കിലും അതിനുശേഷം അപ്പോസ്തലന്മാരുടെ അടുക്കൽ വന്ന കൈവെപ്പിന്റെ ശുശ്രൂഷ പ്രാപിച്ചിട്ടാണ് പിന്നെ ലുസ്ത്രയിലേക്കോ അന്ത്യോക്കിയയിലേക്കോ ഒക്കെ പോകുന്നതെന്നറിയാം. അങ്ങനെ പൗലോസ് പ്രാപിച്ചത് കൊണ്ടാണ് തീമോത്തിയോസിനെയും തീത്തോസിനെയും ഒക്കെ കൈവെപ്പ് ഇത്ര കൃത്യമായി പൗലോസ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. 1 തീമോത്തിയോസ് 4:14, 3:1, 3:10, 5:22, 2 തീമോത്തിയോസ് 1:6 ഒക്കെ ഞാൻ പല പ്രാവശ്യം ആവർത്തിച്ചിട്ടുള്ള വാക്യങ്ങളാണ്. അതുകൊണ്ട് കിട്ടിയാൽ എങ്ങനെ കിട്ടിയോ അങ്ങനെയാ പൗലോസ് കൊടുക്കുക, ഇല്ലെങ്കിൽ പൗലോസ് ആർക്കും കൈവെപ്പ് കൊടുക്കേണ്ട കാര്യമില്ലഞ്ഞു. പൗലോസ് പറഞ്ഞാൽ മതിയായിരുന്നു, എടാ നിന്നെ ദൈവം വിളിച്ചു നീ എടുത്ത് അടിക്കോടെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. അപ്പോ തന്നെ അങ്ങനെ താൻ അങ്ങനെ അത് ആവശ്യമാണ്, സഭയുടെ ഡിസിപ്ലിൻ അത് ആവശ്യമാണ്, ദൈവത്തിന്റെ ആത്മാവ് അങ്ങനെയാണ് കൽപ്പിച്ചിരിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് പൗലോസ് ശ്ലീഹ അത് സഭയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തത് എന്നുള്ളത് ഓർക്കുക. നോക്കുക, ഇവിടെ അപ്പോസ്തലന്മാര് ശുശ്രൂഷക്കാരെ തിരഞ്ഞെടുക്കുമ്പം പോലും ഈ കൈവപ്പിന്റെ ശുശ്രൂഷ കൊടുത്തിട്ടാണ് അവരെ തിരഞ്ഞെടുക്കുക. ഇങ്ങനെയുള്ള ത്രീ ഫോൾഡ് മിനിസ്ട്രി, ത്രീ ടയർ മിനിസ്ട്രി, ബിഷപ്പ്, പ്രീസ്റ്റ്, ഡീക്കൺ അല്ലെങ്കിൽ എപ്പിസ്കോപ്പോയി, പ്രസ്ബിറ്ററോയി, ഡിയാക്കണോയി എന്നുള്ള ഈ പദവികൾ മൂന്നും വളരെ, പദവി എന്ന് പറഞ്ഞാൽ അത് ശുശ്രൂഷ സംവിധാനമാണ് കേട്ടോ, അത് പദവി എന്ന് ഞാൻ ഉപയോഗിക്കുന്നത് അതിന്റെ ഡിസിപ്ലിൻ മനസ്സിലാകാൻ വേണ്ടി ഉപയോഗിച്ചു എന്നുള്ളതേ ഉള്ളൂ. എന്നാൽ അവരെ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിൽ. പെട്ടെന്ന് ആ ഭാഗം കൂടി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒന്ന് വെച്ചേക്കാം. 1 തിമോത്തിയോസ് 3 നമ്മൾ വായിക്കുന്നുണ്ട്, ഒരുവൻ അധ്യക്ഷ സ്ഥാനം കാംക്ഷിക്കുന്നുവെങ്കിൽ നല്ല വേല ആഗ്രഹിക്കുന്നു എന്നുള്ളത് വിശ്വാസയോഗ്യമാകുന്നു. എന്നാൽ അധ്യക്ഷൻ, ഇവിടെ അധ്യക്ഷൻ എന്നൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് എപ്പിസ്കോപ്പോ എന്നുള്ള വാക്ക് തന്നെയാണ്. അധ്യക്ഷൻ നിരപവാദിനായി, ഏകഭാര്യയുടെ ഭർത്താവ് നിർമ്മദനും ജിതേന്ദ്രിയനും സുശീലനും അതിഥിപ്രിയനും ഉപദേശിപ്പാൻ സമർത്ഥനുമായിരിക്കണം. നിങ്ങൾക്കറിയാമല്ലോ ബിഷപ്പുമാരെ കല്യാണം കഴിക്കുന്ന ഒരു രീതി ഈ പറഞ്ഞ ഈ അപ്പോസ്തോലിക സഭകളിൽ എന്ന് പറഞ്ഞാല് ഈ പ്രൊട്ടസ്റ്റാന്റിസം കയറിയേക്കുന്ന CSI തുടങ്ങിയ സഭകളിലൊക്കെ ഉണ്ട്. അതിനകത്ത് കുഴപ്പമുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ പിന്നീട് ചിന്തിക്കേണ്ടതായ കാര്യം. പക്ഷെ നമ്മുടെ സഭയിൽ അങ്ങനെ ഇല്ലാത്തത് വളരെ കൃത്യമായി അവര് സന്യാസവ്രതം സ്വീകരിച്ചുകൊണ്ട് ഈ ലോകത്തെ എല്ലാം ഉപേക്ഷിച്ചിട്ട് ദൈവത്തിന് വേണ്ടി പരിപൂർണമായിട്ട് തങ്ങളെ തന്നെ അർപ്പിച്ചിരിക്കുന്നത് കൊണ്ടാണ്, അതാണ് സഭയുടെ കീഴ്വഴക്കം എന്നുള്ളത് പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കുന്നു. മദ്യപ്രിയനും തല്ലുകാരനും വരുത്, ശാന്തനും കലഹിക്കാത്തവനും ദ്രവ്യാഗ്രഹമില്ലാത്തവനും സ്വന്തം കുടുംബത്തെ നന്നായി ഭരിക്കുന്നവനും മക്കളെ പൂർണ്ണ ഗൗരവത്തോടെ അനുസരണത്തിൽ പാലിക്കുന്നവനുമായിരിക്കണം. സ്വന്തം കുടുംബത്തെ ഭരിപ്പാൻ അറിയാത്തവൻ ദൈവസഭയെ എങ്ങനെ പരിപാലിക്കും? നിഗളിച്ചിട്ട് പിശാചിന് വന്ന ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കാൻ പുതിയ ശിഷ്യനും അരുതേ. നിങ്ങൾക്കറിയാമല്ലോ ചില അച്ഛന്മാരെയൊക്കെ ചെവിക്ക് പിടിച്ച് കുറച്ചുകാലത്തേക്ക് 2 അച്ഛൻ ചൊല്ലണ്ടെന്നൊക്കെ പറഞ്ഞ് ഒരു സൈഡിൽ നിർത്തും. അതിന്റെ കാര്യം എന്നാന്ന് ചോദിച്ചാൽ ഈ നിഗളം ഉണ്ടാകാതിരിക്കാൻ. അങ്ങനെ അത്ര ഡിസിപ്ലിൻ ആയിട്ട് നമ്മുടെ സഭ പോകുന്നത്, തെറ്റ് കണ്ടാൽ ആരിൽ കണ്ടാലും അതിനൊക്കെ ഒരു ഒരു തർജനവും ഒക്കെ ചെയ്ത്. നിങ്ങൾ ഈ തിമോത്തിയോസിന് എഴുതിയ ലേഖനവും തീത്തോസിന് എഴുതിയ ലേഖനവും അതെല്ലാം ഇനി വിശദമായിട്ട് പഠിപ്പിക്കാനൊന്നും എനിക്ക്, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെയാ. കഴിഞ്ഞ വർഷം നിങ്ങൾ തീത്തോസിന്റെ ലേഖനമൊക്കെ പഠിച്ചതാ. അപ്പൊ ഇതൊക്കെ പഠിക്കുമ്പോൾ ഇതൊന്ന് മനസ്സിലാക്കി പഠിക്കുന്നത് നല്ലതാണെന്ന് ഓർപ്പിക്കുന്നു. നിന്നയിലും പിശാചിന്റെ കണിയിലും കുടുങ്ങാതിരിപ്പാൻ പുറമേ ഉള്ളവരോട് നല്ല സാക്ഷ്യം പ്രാപിച്ചവനും ആയിരിക്കണം. അതുകൊണ്ട് അധികാരിയുടെ ഒരു സാക്ഷ്യപത്രം ഉണ്ടെങ്കിൽ മാത്രമേ സെമിനാരിൽ അഡ്മിഷൻ കൊടുക്കുകയുള്ളൂ. നിങ്ങൾക്കൊക്കെ ഇതൊക്കെ അറിയാവുന്ന വിചാരിക്കുന്നു. അതുകൊണ്ട് ശുശ്രൂഷകന്മാർ ഘനശാലികളായിരിക്കണം. ഇരുവാക്കുകാരും മദ്യപന്മാരും ദുർലാഭ മോഹികളും വരുതെ. അവർ വിശ്വാസത്തിന്റെ മർമ്മം ശുദ്ധ മനസാക്ഷിയിൽ വെച്ചുകൊള്ളുന്നവരായിരിക്കണം. അവരെ ആദ്യം പരീക്ഷിക്കണം. അനിന്ദരായി കണ്ടാൽ അവർ ശുശ്രൂഷ ഏൽക്കട്ടെ. അവണ്ണം സ്ത്രീകളും ഘനശാലികളായി ഏഷണി പറയാതെ നിർമ്മതമാരും എല്ലാത്തിനും വിശ്വസ്തമാരുമായിരിക്കണം. ശുശ്രൂഷകന്മാർ ഏകഭാര്യയുള്ള ഭർത്താക്കന്മാരും മക്കളെയും സ്വന്തം കുടുംബങ്ങളെയും നന്നായി ഭരിക്കുന്നവരുമായിരിക്കണം. നന്നായി ശുശ്രൂഷ ചെയ്തിട്ടുള്ളവർ തങ്ങൾക്ക് നല്ല നിലയും ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്തിൽ വളരെ പ്രാഗൽഭ്യവും സമ്പാദിക്കുന്നു. എന്തിനാ ഞാൻ ഇത് ഇച്ചിരി വിശദമായിട്ട് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, യേശു ക്രിസ്തു തീർച്ചയായിട്ടും ലേവ്യ പൗരോഹിത്യത്തിന്റെ പൂർത്തീകരണം കുഞ്ഞാടായിട്ട് താൻ തന്നെ കാൽവരിയിൽ യാഗമായിട്ട് അർപ്പിക്കപ്പെട്ട് അത് പൂർത്തീകരിച്ചു. എന്നാൽ അത് പിന്നീട് എങ്ങനെയാണ് സഭയില് യേശു ക്രിസ്തുവിന്റെ നിത്യപൗരോഹിത്യത്തോട് ചേർന്ന് അപ്പവും വീഞ്ഞും അർപ്പിക്കുവാൻ ഇതാ എന്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 20:20 വാക്യം, സെൻറ്റ് വിത്ത് അതോറിറ്റി, അതേ അധികാരങ്ങൾ ശിഷ്യന്മാർക്ക് കൊടുത്തു. എന്റെ ഓർമ്മയ്ക്കായി ഞാൻ വരുന്നത് വരെ ഇപ്രകാരം അനുഷ്ഠിപ്പി എന്ന് പറഞ്ഞുകൊണ്ട് കുർബാന അനുഷ്ഠിക്കുവാൻ, പാപമോചനം കൊടുക്കുവാൻ യോഹന്നാൻ 20:23 വായിക്കുന്ന പോലെ, മത്തായി 18:18 വായിക്കുന്ന പോലെ, 16:9 വായിക്കുന്നത് പോലെ, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിയപ്പെട്ടിരിക്കും എന്നുള്ള അധികാരം. പ്രിയമുള്ളവരെ, ഈ കുമ്പസാരം നടത്താനായിട്ട് പലപ്പോഴും ഈ പന്തക്കോസുകാർ പോകാറില്ല. ഈ അധികാരം കൃത്യമായി കർത്താവ് നൽകിയിട്ടുള്ള ഒരു അധികാരമല്ലേ? സ്നാനം മുങ്ങാനായിട്ട് അവരൊരാളുടെ കൈക്കീഴിൽ പോകും ഇല്ലേ? അപ്പം മുറിക്കാൻ എല്ലാവർക്കും അധികാരമില്ല. ഞാൻ പറയുന്നത് ശരിയാണെന്നുള്ള രീതിയിലല്ല, പന്തക്കോസ് ശരിയാണെന്നുള്ള രീതിയിലല്ല പറയുന്നത്. കുമ്പസാരിക്കാൻ പറയുമ്പം പറയും നേരെ പറഞ്ഞാൽ മതിയെന്ന് പറയും. ഈ അധികാരം വളരെ കൃത്യമായി നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ അത് നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത് അഴിക്കുന്നത് എന്നൊക്കെ ഇത്ര കൃത്യമായി അധികാരം, ദൈവിക അധികാരം, മനുഷ്യനെ കൊടുത്തിരിക്കുന്ന അധികാരം എന്ന് പറയുമ്പോൾ അയാളുടെ ഏതാണ്ട് വലിയ, അയാൾ അത് അത്രയും ഹ്യൂമിലിറ്റിയോടുകൂടി സ്വീകരിക്കേണ്ട കാര്യം ആ സെൻസിലാണ് ഞാൻ പറയുന്നത്. നിങ്ങളത് മനസ്സിലാക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നീട് എനിക്ക് ബന്ധക്കോസുകാരോട് ഇച്ചിരി ദേഷ്യം അമർഷം ഉള്ളത് കൊണ്ട് എന്റെ വാക്കുകളൊക്കെ ഇങ്ങനെ ആയി പോകുന്നത്. നിങ്ങൾ ആ സെൻസിൽ അത് മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ലെങ്കിൽ നമ്മുടെ സഭയിൽ നിന്ന് അതിലേക്ക് തെറ്റിപ്പോകുന്നവരെ ഓർത്തുള്ള സങ്കടം കൂടെ കൊണ്ടാണ് ഇത് പറയുന്നത് എന്ന് ഓർക്കുക. അതുകൊണ്ടാണ് ഇത്ര വിശദമായിട്ട് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. അപ്പോ അവര് എന്താ, ഈ അധികാരം കർത്താവ് കൊടുത്തിട്ടുള്ളതാണെങ്കിൽ അത് പ്രയോഗിക്കണ്ടേ? പ്രയോഗിക്കണ്ടേ? അത് അത് മാത്രം വരുമ്പോഴല്ല നേരിട്ട് അങ്ങ് പറഞ്ഞാൽ മതി എന്ന് പറയുന്നേ, എനിക്കത് മനസ്സിലാകുന്നില്ല. ഈ അധികാരം കൃത്യമായി സ്ത്രീഹന്മാരെ കർത്താവ് ഏൽപ്പിച്ചിട്ടുള്ളതാണെങ്കിൽ അപ്പം മുറിക്കുവാൻ, അല്ലെ, വിശുദ്ധ കുർബാന നടത്തുവാൻ, സ്നാനം കൊടുക്കുവാൻ, അധികാരം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ അധികാരം എല്ലാം പ്രയോഗിക്കുന്നുണ്ട്. ഏതാ, ഒന്നും കിട്ടാത്തവര് സ്വയമായിട്ട് ഏറ്റെടുത്ത് അതെല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ ഈ കുമ്പസാരിപ്പിക്കുന്ന കാര്യം വരുമ്പോൾ മാത്രം ഇവർ ഇത്രയും കടുംപിടുത്തം പറയുന്നത് അത് സ്വന്തമായിട്ട് അങ്ങ് പറഞ്ഞേച്ചാൽ മതി എന്ന് പറയുമ്പോൾ ജനങ്ങൾക്കും അത് സന്തോഷമാണ്, അത് കേൾക്കാനായിട്ട് സന്തോഷം, അതുകൊണ്ടാണ്. പക്ഷേ തമ്പുരാൻ സ്ഥാപിച്ചിരിക്കുന്ന കൗതാശി കർമ്മങ്ങൾ ആരെല്ലാം എന്തെല്ലാം തലകുത്തി മറിഞ്ഞെന്ന് പറഞ്ഞാലും അതിൽ നിന്ന് മാറ്റം ഉണ്ടാവില്ല. അതാണ് സഭയിൽ അത്ര ഡിസിപ്ലിൻഡായിട്ട് ഈ കാര്യങ്ങൾ പോകുന്നതെന്ന് മാത്രം സന്ദർഭവശാൽ ഞാനൊന്ന് സൂചിപ്പിക്കുകയായിരുന്നു. ഇത് സ്വന്തമായിട്ട് ആർക്കും ഏറ്റെടുക്കാനായിട്ട് പറ്റത്തില്ല. പ്രിയമുള്ളവരെ, സംഖ്യാപുസ്തകം 16-ാം അധ്യായത്തിൽ നമ്മൾ ആ സംഭവം വായിക്കുന്നുണ്ട്. സംഖ്യാപുസ്തകം 16-ാം അധ്യായത്തിൽ ഒരു സംഭവം നമ്മൾ വായിക്കുന്നുണ്ട്. സ്വയമായിട്ട് ഇതെല്ലാവരും അങ്ങ് ഏറ്റെടുത്ത് ചെയ്യരുത്, അത് വളരെ പ്രശ്നമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. നേരത്തെ ഞാൻ ഈ ഭാഗം നിങ്ങളോട് നിങ്ങളുടെ ശ്രദ്ധയിൽ വെച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയാൻ മേല. എന്നാലും ഞാനൊന്ന് പറയുക, ഇന്ന് പന്തക്കോസുകാർ ചോദിക്കുന്ന അതേ ചോദ്യം പണ്ടേ ചോദിച്ചു തുടങ്ങിയതാ. സംഖ്യാപുസ്തകം 16-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ, എന്നാൽ ലേവിയുടെ മകനായ കെഹാത്തിന്റെ മകനായ ഇസ്ഹാറിന്റെ മകൻ കോരഹെ, രൂബേൻ ഗോത്രത്തിൽ എലിയാബിന്റെ പുത്രന്മാരായ ദാഥാൻ, അബീരാം, പേലത്തിന്റെ മകനായ ഓൻ എന്നിവർ ഇസ്രായേൽ മക്കളിൽ സഭാപ്രധാനികളും സംഘസദസ്യന്മാരും പ്രമാണികളുമായ 250 പുരുഷന്മാരെ കൂട്ടി മോശയോട് മത്സരിച്ചു. അവനാണല്ലോ മത്സരിക്കാൻ തുടങ്ങുമ്പോ തന്നെ ആളിനെ കൂട്ടുമല്ലോ, അങ്ങനെയാ ഒപ്പിടിയിൽ കർമ്മമൊക്കെ നടക്കും. അങ്ങനെ അവര് 250 പേരെ കൂട്ടി മോശയുടെ അടുത്ത് വന്നു. അവൻ മോശയ്ക്കും അഹ്റോനും വിരോധമായി കൂട്ടം കൂടി അവരോട്, മതി മതി, സഭ ഒട്ടൊഴിയാതെ എല്ലാവരും വിശുദ്ധരാകുന്നു, യഹോവ അവരുടെ മധ്യ ഉണ്ട്, പിന്നെ നിങ്ങൾ യഹോവയുടെ സഭയ്ക്കും ഇത് നിങ്ങളെ തന്നെ ഉയർത്തുന്നത് എന്തോ എന്ന് പറഞ്ഞു. ശരിയല്ലേ? സഭ ഒട്ടൊഴിയാതെ എല്ലാവരും വിശുദ്ധരാണ്, പിന്നെ എന്തിനാണ് നീ ഇതും കൂടെ ചെയ്യുന്നതെന്ന് ചോദിച്ച് ബഹളം ഉണ്ടാക്കുക. പുറപ്പാട് 19:6 ഈ കൽപ്പന കൊടുത്തിട്ടുള്ളതാണല്ലോ, നിങ്ങളൊരു രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവുമായിരിക്കും എന്നുള്ളത് കർത്താവ് കൊടുത്തിട്ടുള്ള കൽപ്പനയാണ്. അത് വെച്ചുകൊണ്ടാണ് ഇയാള് ലേവിയുടെ മകനായ കൊച്ചുമകനായിരിക്കുന്ന കോരഹും ദാഥാനും അബീരാമും എല്ലാരും കൂടെ കൂടി 250 പേരും കൂടെ കൂടി മോശയോട് തർക്കിക്കുന്നത്. പിന്നീട് പറയുക, ഇത് കേട്ടപ്പോൾ മോശ കവണ്ണു വീണു. അവൻ കോരഹിനോടും അവന്റെ എല്ലാ കൂട്ടരോടും പറഞ്ഞതേ, നാളെ രാവിലെ യഹോവ തനിക്കുള്ളവൻ ആരെന്നും തന്നോടടുപ്പാൻ തക്കവണ്ണം വിശുദ്ധനാരെന്നും കാണിക്കും, താൻ തിരഞ്ഞെടുക്കുന്നവനെ തന്നോട് അടുക്കുമാറാക്കും, കോരഹും അവന്റെ എല്ലാ കൂട്ടവുമായുള്ളവരെ നിങ്ങളിത് ചെയ്യുവിൻ, ധൂപകലശമെടുത്ത് നാളെ യഹോവയുടെ സന്നിധിയിൽ അതിൽ തീയിട്ട് ധൂപവർഗമിടുവിൻ, യഹോവ തിരഞ്ഞെടുക്കുന്നവൻ തന്നെ വിശുദ്ധൻ, ലേവിപുത്രന്മാരെ മതി മതി. പിന്നെ മോശ കോരഹിനോട് പറഞ്ഞത്, ലേവിപുത്രന്മാരെ കേൾപ്പീൻ, ഇങ്ങനെ പറഞ്ഞു താഴോട്ട് വന്നിട്ട് പറയുകയാ, നിങ്ങൾ പൗരോഹിത്യം കൂടെ കാംക്ഷിക്കുന്നുവോ? ഇത് 10-ാം വാക്യത്തില്, ഇത് ഹേതുവായിട്ട് നീയും നിന്റെ കൂട്ടക്കാരൊക്കെ യഹോവയ്ക്ക് വിരോധമായി കൂട്ടം കൂടിയിരിക്കുന്നു, നിങ്ങൾ അഹ്റോന്റെ നേരെ പിറുപിറുപ്പാൻ തക്കവണ്ണം അവൻ എന്തുമാത്രമുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഈ മോശ കുറേ ഉപദേശങ്ങൾ കൊടുക്കുന്നു. 30-ാം വാക്യം കഴിയുമ്പോൾ 31-ാം വാക്യത്തില് അവൻ ഈ വാക്കുകളെല്ലാം പറഞ്ഞു തീർന്നപ്പോൾ അവരുടെ കീഴെ ഭൂമി പിളർന്നു, ഭൂമി വായി തുറന്നു, അവരെയും അവരുടെ കുടുംബങ്ങളെയും കോരഹിനോട് ചേർന്നിട്ടുള്ള എല്ലാവരെയും അവരുടെ സർവ്വസമ്പത്തിനെയും വിഴുങ്ങിക്കളഞ്ഞു എന്ന് നമ്മൾ വായിക്കുകയാണ്. നോക്കൂ, അപ്പോൾ ദൈവനമ്പുരാൻ കൊടുത്തിട്ടുള്ള അധികാരങ്ങൾ സ്വയം എടുത്തു ഉപയോഗിക്കാനായിട്ട് ആർക്കും സാധ്യമല്ല. പിന്നീട് ലേവിയ പുസ്തകം 10:1 ലേവിയ 10:1 നമ്മൾ വായിക്കുന്നു, അഹ്റോന്റെ പുത്രന്മാരായ നാദാബും അബിഹുവും ഓരോ ധൂപകലശം എടുത്തു, അതിൽ തീയിട്ടു, അതിന്മേൽ ധൂപവർഗമിട്ടു, അങ്ങനെ തങ്ങളോട് കൽപ്പിച്ചതല്ലാത്ത അന്യാഗ്നി യഹോവയുടെ സന്നിധിയിൽ കൊണ്ടുവന്നു, ഉടനെ യഹോവയുടെ സന്നിധിയിൽ നിന്ന് തീ പുറപ്പെട്ടു, അവരെ ദഹിപ്പിച്ചു കളഞ്ഞു. നോക്കൂ, ദൈവനമ്പ്രാൻ കൊടുത്ത പൗരോഹിത്യത്തിൽ ധൂപമർപ്പിക്കാനാണെങ്കിലും കൗദാശി കർമ്മങ്ങൾ നിർവഹിക്കാനാണെങ്കിലും ഒക്കെ ദൈവം വിളിച്ച് വേർതിരിച്ചവരാണ് അത് ചെയ്യേണ്ടതെന്നുള്ളത് പഴയ നിയമം മുതൽ നമ്മൾ കാണുന്നതായിട്ടുള്ള കാര്യമാണ്. പുതിയ നിയമത്തിൽ കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞായിരുന്നു, പുതിയ നിയമത്തിൽ ഒരു സംഭവം കാണുന്നുണ്ട്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 8:14-22 വാക്യങ്ങൾ, അപ്പോസ്തലന്മാര് കൈവച്ചപ്പോൾ പരിശുദ്ധാത്മാവ് കിട്ടിയപ്പോൾ ശീമോൻ എന്ന ആഭിചാരകന് ഇച്ചിരി കാശ് കൊണ്ടുവന്നു, എന്നിട്ട് പറഞ്ഞു ഞാനും വെച്ചാ എനിക്ക് കിട്ടണം, അതുകൊണ്ട് നിങ്ങളുടെ കൈ എന്റെ തലയിലോട്ട് വെച്ചാട്ടെ എനിക്കും കിട്ടട്ടെ എന്ന് പറഞ്ഞു. പക്ഷെ അവിടെ ശക്തമായിട്ട് പത്രോസ് ശീമോനെ വിലക്കുന്നതായിട്ട് നീ നിന്റെ ധനത്തോടുകൂടി നശിച്ചു പോകുമെന്നൊക്കെ പറയുന്നതായിട്ട് ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഈ ഒരു വലിയ കാര്യം നമ്മളൊന്ന് തിരിച്ചറിയുവാനൊക്കെ വേണം ഇടയാകണം. സ്വയമായിട്ട് ആർക്കും ഏറ്റെടുക്കാനായിട്ട് പറ്റത്തില്ല. ദൈവനമ്പുരാൻ വിളിച്ച് ഓർതിരിച്ച് സഭയുടെ ആദ്യം മുതലുള്ള ഡിസിപ്ലിനിൽ കൃത്യമായിട്ട് അത് നൽകുകയുണ്ടായിരുന്നു എന്നുള്ളത് വന്ന് തിരിച്ചറിയുമ്പോഴേ ഇതിന്റെ പ്രാധാന്യം എന്താണ് എന്നുള്ളത് അറിയാൻ സാധിക്കും. അപ്പോഴ് ഈ പൗരോഹിത്യത്തെ പറ്റിയുള്ള കാര്യങ്ങൾ ക്രോഡീകരിക്കാൻ വരുമ്പോഴിത്രേ ഉള്ളൂ. ദേവ്യ പൗരോഹിത്യത്തിന് പുതിയ രൂപവും ഭാവവും കർത്താവ് നൽകി. ലേവ്യ പൗരോഹിത്യം കുഞ്ഞാടിന്റെ ബലി നീക്കി, ആ പൗരോഹിത്യം നീക്കി എന്ന് പറഞ്ഞാൽ അതിന് പുതിയൊരു ഫോം ദൈവം ഉണ്ടാക്കി. മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരമുള്ള നിത്യ പൗരോഹിത്യത്തിലേക്ക് യേശു ക്രിസ്തു കൊണ്ടുവന്നു. ന്യായപ്രമാണം നീക്കി എന്ന് പറഞ്ഞാൽ പുതിയ ഫോം കൊണ്ടുവന്നു. ദൈവത്തെ സ്നേഹിക്കുക, അയൽക്കാരനെ എന്നെ പോലെ തന്നെ സ്നേഹിക്കുക. യഹൂദിന് വേണ്ടി മാത്രം വെച്ചിരുന്ന ന്യായപ്രമാണം ലോകത്തിന് മുഴുവൻ കൊടുത്തു. ലേവ്യന് വേണ്ടി മാത്രം വെച്ചിരുന്ന പൗരോഹിത്യം ലോകത്തിന് മുഴുവൻ കൊടുത്തു. അങ്ങനെ എങ്ങനെയാണ് അത് അപ്പോസ്തോലന്മാരിൽ നിന്ന് ശിഷ്യന്മാരിലൂടെ ത്രീഫോൾഡ് മിനിസ്ട്രി ആയിട്ടൊക്കെ സഭയിൽ നിലനിന്നത്, ഇന്നതങ്ങനെ സഭയിൽ നിലനിൽക്കുന്നു, സ്വയമായിട്ട് ദയറ്റെടുക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള കാര്യം. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നതായ ഭാഗം 22 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത് മത്തായി 7:22, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, എന്റെ പിതാവിന്റെ ഇഷ്ടം ദഹിക്കുന്നവനത്ത് എന്റെ സന്നിധിയിൽ വരുന്നത്. പിന്നെയോ അന്ന് പലരും എന്നോട് കർത്താവേ നിന്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിച്ചു, നിന്റെ നാമത്തിൽ ഞങ്ങൾ വളരെയേറെ വീര്യം പ്രവർത്തിച്ചു എന്ന് പലരും അന്നാളിൽ എന്നോട് പറയും. അന്ന് ഞാൻ അവരോട് ഒരു നാളും ഞാൻ നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുവിനെന്ന് തീർത്തു പറയും എന്ന് കർത്താവ് പറയാനുണ്ടാകുന്ന സാഹചര്യവും ഇത് തന്നെയാണ്. പ്രിയമുള്ളവരെ, ഇതൊന്ന് തിരിച്ചറിയുവാണ്ടൊക്കെ അധർമ്മമാ അവർ ചെയ്യുന്നത് കേട്ടോ, അധർമ്മമാ. യേശുവിന്റെ നാമത്തിൽ ഇതെല്ലാം ചെയ്യുന്നു എന്നുള്ളതല്ല, കർത്താവ് കൽപ്പിച്ചതിന് വിപരീതമായിട്ട് അല്ലെങ്കിൽ സഭ ആചരിച്ചിരുന്നതിന് അപ്പോസ്തലന്മാർ നമുക്ക് കാണിച്ചു തന്നിരുന്നതിന് വിപരീതമായിട്ട് ചെയ്യുന്നതെല്ലാം, അത് ആരുടെ പേരിലാണെങ്കിലും എത്ര അത്ഭുതം ചെയ്താലും അടയാളം ചെയ്താലും അതെല്ലാം അധർമ്മമായിട്ട് മാത്രമേ ദൈവസന്നിധിയിൽ ഗണിക്കപ്പെടുകയുള്ളൂ എന്ന് വളരെ കൃത്യമായിട്ട് തിരിച്ചറിയുവാൻ നമുക്ക് ഇടയായി തീരണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇനി നമുക്ക് എബ്രായ ലേഖനത്തിലേക്ക് ഒന്ന് കടന്നു വരാം. തുടർന്നുള്ള 10 നിമിഷം കൂടി നമ്മുടെ മുമ്പിൽ കൃത്യമായിട്ട് നമുക്കുണ്ട്. അതുകൊണ്ട് എബ്രായ ലേഖനത്തിലേക്ക് നമുക്ക് തിരികെ വരാം. എബ്രായ ലേഖനം 7:12 വാക്യത്തിൽ നിന്നായിരുന്നു ഞാൻ അങ്ങോട്ട് പുറകോട്ട് പോയിട്ട് 2-3 ക്ലാസ്സുകളായിട്ട് വിശദമായി കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞത്. നിങ്ങൾ അവിടെ മുതൽ ഒന്നോട് വായിച്ചാട്ട് 12 മുതൽ 25 വരെയുള്ള വാക്യം ഒന്ന് വായിക്കാമോ?
പൗരോഹിത്യം മാറിപ്പോകുന്ന പക്ഷം ന്യായപ്രമാണത്തിനും കൂടെ മാറ്റം വരുവാൻ ആവശ്യം. എന്നാൽ ഇത് ആരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നുവോ, അവൻ വേറൊരു ഗോത്രത്തിലുള്ളവൻ. ആ ഗോത്രത്തിൽ ആരും യാഗപീഠത്തെങ്കിൽ ശുശ്രൂഷ ചെയ്തിട്ടില്ല. യഹൂദയിൽ നിന്ന് നമ്മുടെ കർത്താവ് ഉരിച്ചു എന്ന് സ്പഷ്ടമല്ലോ. ആ ഗോത്രത്തോട് മോശ പൗരോഹിത്യം സംബന്ധിച്ച് ഒന്നും കൽപ്പിച്ചിട്ടില്ല. ജഡസംബന്ധമായ കൽപ്പനയുടെ പ്രമാണത്താൽ അല്ല, അഴിഞ്ഞുപോകാത്ത ജീവന്റെ ശക്തിയാൽ ഉളവായ വേറെ ഒരു പുരോഹിതൻ മൽക്കിസേദേക്കിന് സദൃശനായി ഉദിക്കുന്നുവെങ്കിൽ അത് ഏറ്റവും അധികം തെളിയുന്നു. നീ മൽക്കിസേദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും പുരോഹിതൻ എന്നല്ലോ സാക്ഷീകരിച്ചിരിക്കുന്നത്. മുൻപിലത്തെ കൽപ്പനയ്ക്ക് അതിന്റെ ബലഹീനതയും നിഷ്പ്രയോജനവും നിമിത്തം നീക്കവും ന്യായപ്രമാണത്താൽ ഒന്നും പൂർത്തി പ്രാപിച്ചിട്ടില്ലല്ലോ. നാം ദൈവത്തോടെ അടുക്കുന്നതിനുള്ള ഏറ്റവും നല്ല പ്രത്യാശയ്ക്ക് സ്ഥാപനവും വന്നിരിക്കുന്നു. അവർ ആണുകൂടാതെ പുരോഹിതന്മാരായി തീർന്നു. ഇവനോ നീ എന്നേക്കും പുരോഹിതനെന്ന് കർത്താവ് സത്യം ചെയ്തു അനുദവിക്കുകയില്ല എന്ന് തന്നോട് അരുളി ചെയ്തവൻ ഇട്ട ആണയോടുകൂടെ തന്നെ ആണ് കൂടാതെ അല്ല എന്നതിന് ഒത്തവണ്ണം വിശേഷമേറിയ നിയമത്തിന് യേശു ഉത്തരവാദിയായി തീർന്നിരിക്കുന്നു. മരണനിമിത്തം അവർക്ക് നിലനിൽപ്പാൻ മുടക്കം വരികൊണ്ട് പുരോഹിതന്മാർ ആയിത്തീർന്നവർ അനേകരാകുന്നു. ഇവനോ എന്നേക്കും ഇരിക്കുന്നതുകൊണ്ട് മാറാത്ത പൗരോഹിത്യമാകുന്നു പ്രാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിച്ച് ജീവിക്കുന്നവനാകിയാൽ അവരെ പൂർണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാവുന്നു.
എബ്രായ ലേഖനകർത്താവിന്റെ ഉദ്ദേശം വളരെ കൃത്യമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു. ലേവിയ പൗരോഹിത്യം വഴിയായിട്ട് അതിന്റെ അതെല്ലാം യേശു ക്രിസ്തുവിൽ പൂർത്തീകരിക്കപ്പെടേണ്ടതാണ്. വരാനുള്ള മശിഹ ക്രിസ്തു തന്നെയാണ് എന്ന് കൃത്യമായി വാദിച്ച് സ്ഥാപിച്ച് ഉറപ്പിക്കുകയാണ് എബ്രായ ലേഖനകർത്താവിന്റെ താല്പര്യം എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ക്രിസ്തുവിന്റെ പൗരോഹിത്യത്തിന്റെ മഹാത്മ്യം പ്രസ്പഷ്ടമാക്കുന്നതിനുള്ള ആദ്യപടിയിൽ വന്നിട്ട് അതിന്റെ കുറെ യാഥാർത്ഥ്യങ്ങളിലേക്ക് എബ്രായ ലേഖനകർത്താവ് കടക്കുകയാണ്. 11 മുതലുള്ള വാക്യം നോക്കിയാൽ, ലേവിയ പൗരോഹിത്യത്താൽ സമ്പൂർണത വന്നെങ്കിൽ അതിന് കീഴല്ലോ ജനം ന്യായപ്രമാണം പ്രാപിച്ചത്. അഹരോന്റെ ക്രമപ്രകാരം എന്ന് പറയാതെ മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം വേറൊരു പുരോഹിതൻ വരുവാൻ എന്തൊരു ആവശ്യം? പൗരോഹിത്യം മാറിപ്പോകുന്ന പക്ഷം ന്യായപ്രമാണത്തിനും കൂടെ മാറ്റം വരുവാൻ ആവശ്യം. നോക്കൂ, ന്യായപ്രമാണം മാറ്റി കർത്താവ് പുതിയ ന്യായപ്രമാണം നൽകി. പൗരോഹിത്യം മാറി പുതിയ പൗരോഹിത്യം, നിത്യ പൗരോഹിത്യം, മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരമുള്ള നിത്യ പൗരോഹിത്യം കർത്താവ് നൽകുകയാണ്. 13 വാക്യത്തിൽ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ലേവിയ പൗരോഹിത്യം അപൂർണമായിരുന്നു, ക്രിസ്തുവിലാണ് അത് പൂർണമായി തീരുന്നത്. ലേവിയ പൗരോഹിത്യം ദൈവഹിതം അനുസരിച്ചായിരുന്നു എങ്കിലും ഇപ്പോൾ അതിന് പൂർണ്ണത വന്നു. പുതിയ ഈ ക്രിസ്ത്യാനിറ്റിയെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ യഹൂദന്മാരുടെ ചിന്താഗതിയെ മുഴുവൻ എടുത്തു കളയണം. ആ ഒരു മനസ്സിന്റെ വ്യഗ്രത എബ്രായ ലേഖനകർത്താവിനുള്ളത്. ഇപ്പോഴും നിങ്ങൾക്കറിയാം യഹൂദന്മാർ ക്രിസ്തുവിനെ സ്വീകരിക്കുന്നില്ല എന്നുള്ളത് നിങ്ങൾക്കറിയാം. അപ്പോൾ 2000 വർഷം മുമ്പ് എന്തായിരുന്നു സ്ഥിതി എന്നുള്ളത് നിങ്ങൾ ഓർക്കണം. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ നിന്നാണ് ഈ ലേഖനം എഴുതുന്നത്. അതുകൊണ്ടാണ് ഇത്ര കടുപ്പമായിട്ട് എബ്രായ ലേഖനകർത്താവ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് ഓർക്കുക. ലേവിയ പൗരോഹിത്യം അപൂർണമായിരുന്നു, അത് ദൈവഹിതം അനുസരിച്ചായിരുന്നു എങ്കിലും ക്രിസ്തുവാണ് അതിനെ പൂർണ്ണമാക്കിയിരിക്കുന്നത്. മനുഷ്യരെ പൂർണ്ണരാക്കാനുള്ള ശക്തി അതിനുണ്ടായിരുന്നില്ല. ലേവിയ അവരുടെ ബലിയനുഷ്ഠാനങ്ങൾ വഴി പാപം നിർമാർജനം പൂർണമായി ചെയ്യപ്പെട്ടിരുന്നില്ല എന്ന് പറഞ്ഞാല് അതിന്റെ പൂർണ്ണത ക്രിസ്തുവിന്റെ കാൽവരിയാഗത്തിലൂടെയാണ്. ഇന്നലെ നമ്മൾ കണ്ട പോലെ സ്ത്രീയുടെ സന്തതി പാമ്പിന്റെ തല തകർക്കും എന്ന് പറഞ്ഞ് മരണത്തിന്മേൽ യഥാർത്ഥമായിരിക്കുന്ന പാപമോചനം തന്റെ കാൽവരിയാഗത്തിലൂടെയാണ് ക്രിസ്തു വരുത്തിയത് എന്നുള്ളത്. ആ ലക്ഷ്യം സാധ്യമാക്കുന്നതിന് അഹ്റോന്റെ ക്രമപ്രകാരമല്ലാത്ത മറ്റൊരു പുരോഹിതനുണ്ടാവുക ആവശ്യമായിരുന്നു. ലേവിയ ഗോത്രത്തിൽ ഉൾപ്പെട്ട മോശ മുഖാന്തരമാണ് നിയമം നൽകപ്പെട്ടത്. പക്ഷെ ലേവിയ ഗോത്രത്തിൽ പെട്ടവനായിരുന്നില്ല ക്രിസ്തു, അവിടുന്ന് യഹൂദ ഗോത്രത്തിൽ പെട്ടവനായിരുന്നു. ആ ഗോത്രത്തിൽ നിന്ന് ആരും പൗരോഹിത്യം സ്വീകരിച്ചിട്ടുമില്ല. ലേവിയ പൗരോഹിത്യം നൽകിയ നിയമങ്ങളെ ക്രിസ്തുവിന്റെ പൗരോഹിത്യം പൂർണതയിലെത്തിക്കുന്നു അല്ലെങ്കിൽ മാറ്റം വരുത്തുന്നു എന്ന് നമ്മൾ കാണുകയാണ്. 13 വാക്യത്തിൽ, എന്നാൽ ഇത് ആരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നുവോ അവൻ വേറൊരു ഗോത്രത്തിലുള്ളവൻ, നമുക്കറിയാം യഹൂദ ഗോത്രത്തിൽ നിന്ന്. ആ യഹൂദ ഗോത്രത്തിൽ ആരും യാഗപീഠത്തിൽ ശുശ്രൂഷ ചെയ്തിട്ടില്ല. യഹൂദയിൽ നിന്ന് നമ്മുടെ കർത്താവ് ഉദിച്ചു എന്ന് സ്പഷ്ടമല്ലോ. ആ ഗോത്രത്തോട് മോശ പൗരോഹിത്യം സംബന്ധിച്ച് ഒന്നും കൽപ്പിച്ചിട്ടില്ല. ജഡസംബന്ധമായ കൽപ്പനയുടെ പ്രമാണത്താലല്ല, അഴിഞ്ഞു പോകാത്ത ജീവന്റെ ശക്തിയാൽ ഉളവായ വേറെ ഒരു പുരോഹിതൻ മൽക്കീസേദെക്കിന് സദൃശ്യനായി ഉദിക്കുന്നുവെങ്കിൽ അത് ഏറ്റവും അധികം തെളിയുന്നു എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് കർത്താവ് മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം, അതാണ് 17 വാക്യത്തിൽ, നീ മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും പുരോഹിതനെന്നല്ലോ സാക്ഷിച്ചിരിക്കുന്നത്, നീ എന്നേക്കും പുരോഹിതനെന്ന് കർത്താവ് സത്യം ചെയ്തു അനുദപിക്കുകയുമില്ല എന്ന് 110 സങ്കീർത്തനം 4 വാക്യം വീണ്ടും വീണ്ടും എടുത്ത് എബ്രായ ലേഖന കർത്താവ് ഉപയോഗിക്കുകയാണ്. 18 വാക്യത്തിൽ, മുമ്പിലത്തെ കൽപ്പനയ്ക്ക് അതിന്റെ ബലഹീനതയും നിഷ്പ്രയോജനവും നിമിത്തം നീക്കൂ, ന്യായപ്രമാണത്താൽ ഒന്നും പൂർത്തി പ്രാപിച്ചിട്ടില്ലല്ലോ. നാം ദൈവത്തോട് അടുക്കുന്നതിന് ഏറെ നല്ല പ്രത്യാശയ്ക്ക് സ്ഥാപനവും വന്നിരിക്കുന്നു. അപ്പോൾ നേരത്തെ കൽപ്പന അതിന്റെ ബലഹീനത എന്തായിരുന്നു? ഈ പുരോഹിതന്മാര് വീണ്ടും വീണ്ടും ബലിയർപ്പിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. എന്നാൽ ഈ ഒറ്റ ബലി കൊണ്ട് ലോകത്തിന്റെ പാപം മുഴുവൻ പരിഹരിക്കപ്പെടുകയാണ്. അതിന്റെ നിഷ്പ്രയോജനം ഉണ്ടായിരുന്നു, അതിനെ നീക്കം വരുത്തി. എന്നിട്ട് നാം ദൈവത്തോട് അടുക്കുന്നതിന് ഏറെ നല്ല പ്രത്യാശയ്ക്ക് സ്ഥാപനവും വന്നിരിക്കുന്നു. ഇനി ലജ്ജയില്ലാത്ത മുഖത്തോടുകൂടി അബ്ബാ പിതാവേ എന്ന് ഓടിച്ചെന്ന് അവന്റെ കൃപാസനത്തിന് മുൻപാകെ നിൽക്കുവാൻ തക്കവണ്ണം വേർപാടിന്റെ നടിച്ചുപറെല്ലാം ഇടിച്ചു കളഞ്ഞിട്ട് പുതിയൊരു ജീവ വഴി നമുക്ക് വേണ്ടി ഇതാ തുറന്നിരിക്കുന്നു എന്നുള്ള ആശയത്തിലാണ് എബ്രായ ലേഖനകർത്താവ് ഇത് പറയുന്നത് എന്നുള്ളത് ഓർക്കുക. 20 വാക്യം, അവർ ആണകൂടാതെ പുരോഹിതന്മാരായി തീർന്നു എന്ന് പറഞ്ഞാല് ദൈവത്തിന്റെ ആണ ഇവിടെ കിട്ടി. അതിന്റെ ഇമ്പോർട്ടൻസ് കാണിക്കാനായിട്ടാണ് യേശു ക്രിസ്തുവിന് ദൈവത്തിന്റെ ആ ഒരു ഓത്ത് ലഭിച്ചിട്ടുണ്ട്. ദൈവം തമ്പുരാന്റെ ഒരു അനുഗ്രഹം ലഭിച്ചിട്ടുണ്ട്. ദൈവം തമ്പുരാൻ തന്നെ, പിതാവാം ദൈവം തന്നെ അടിവരയിട്ടിട്ടുണ്ട്. അതാണ് 21 വാക്യം വീണ്ടും പറയുന്നത്, ഇവനോ നീ എന്നേക്കും പുരോഹിതനെന്ന് കർത്താവ് സത്യം ചെയ്തു അനുദപിക്കുകയുമില്ല എന്ന് തന്നോട് അരളി ചെയ്തവനിട്ട ആണയോടുകൂടി തന്നെ എന്ന് പറയുന്നത്. ആണ കൂടാതെയല്ല എന്നതിനൊത്തവണ്ണം വിശേഷമേറിയ നിയമത്തിന് യേശു ഉത്തരവാദിയായി തീർന്നിരിക്കുന്നു. അപ്പോ ദൈവം തന്നെ ആണയിട്ട് അവനെ ഇനി അനുഗമിക്കുകയല്ല എന്ന് പറഞ്ഞ് നിത്യപൌരോഹിത്യത്തിലേക്ക് മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം കൊണ്ടുവന്നിരിക്കുന്നു എങ്കിൽ ദാവീദിലൂടെ ദൈവനമ്പനാൻ കൽപ്പിച്ച പ്രവചനം യേശു ക്രിസ്തുവിൽ പൂർത്തിയാവുകയാണ്. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പിനെന്ന് അവന്റെ മാമോദീസ സമയത്ത് ശബ്ദം കേട്ടത്, ദൈവനമ്പനാൻ ആണയിട്ട് അടിവരയിട്ടത്, അതെല്ലാം ചേർത്താണ് ഇബ്രാഹിം ലേഖന കർത്താവ് ഈ ഭാഗങ്ങൾ എഴുതുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. 22 വാക്യം, ആണ കൂടാതെയല്ല എന്നതിനൊത്തവണ്ണം വിശേഷമേറിയ നിയമത്തിന് യേശു ഉത്തരവാദിയായി തീർന്നിരിക്കുന്നു. 23 വാക്യം, മരണം നിമിത്തം അവർക്ക് നിലനിൽപ്പാൻ മുടക്കം വരികൊണ്ട് പുരോഹിതന്മാരായി തീർന്നവൻ അനേകരാകുന്നു. എന്ന് പറഞ്ഞാല് ദേവീയ പൗരോഹിത്യത്തിന്റെ ഒരു മറ്റൊരു ബലഹീനത പറയുകയാണ്. എന്തായിരുന്നു ആ ബലഹീനത? അവര് മരണം കൂടാതെ മരണത്താൽ അവർക്ക് നിലനിൽപ്പാൻ മുടക്കം, അവരുടെ നിലനിൽപ്പിന് മുടക്കം വന്നു. മരിച്ചു പോകുമ്പോൾ അടുത്ത ആളിനെ കൊണ്ടുവന്നേ പറ്റുള്ളൂ. അങ്ങനെ നിലനിൽപ്പിന് മുടക്കം വന്നതുകൊണ്ട് പുരോഹിതന്മാരായി തീർന്നവൻ അനേകരാകുന്നു. ഇവനോ എന്നേക്കും ഇരിക്കുന്നത് കൊണ്ട് മാറാത്ത പൗരോഹിത്യമാകുന്നു പ്രാപിച്ചിരിക്കുന്നത് എന്ന് പറയുകയാണ്. എന്നേക്കും നിലനിൽക്കുന്നത് കൊണ്ട് മാറാത്ത പുരോഹിതനായിട്ട് നിലനിൽക്കുന്നു എന്നുള്ളത്. അങ്ങനെ മേന്മയേറിയ പൗരോഹിത്യമാണ് ക്രിസ്തുവിന് ഉള്ളത്. ക്രിസ്തു എന്ന പുരോഹിതൻ ഒരേ സമയം ദൈവവും മനുഷ്യനുമാകിയാൽ അവിടുത്തെ പൗരോഹിത്യം നിത്യമാണ്, നീങ്ങിപ്പോകുന്നതല്ല. യോഹന്നാൻ 8:35 നമ്മൾ വായിക്കുന്നു, പുത്രനോ എന്നേക്കും വസിക്കുന്നു എന്നും യോഹന്നാൻ 12:34 ക്രിസ്തു എന്നേക്കും ഇരിക്കുമെന്നും നമ്മൾ വായിക്കുന്നതും കൂടി ചേർത്ത് പഠിക്കുമ്പോൾ യേശു ക്രിസ്തുവിന്റെ നിത്യത എന്താണ് എന്നുള്ളത് നമുക്കറിയാം. നിത്യ പൗരോഹിത്യം യേശു ക്രിസ്തു സ്ഥാപിക്കുകയാണ് ഇവിടെ മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം. അവിടുന്ന് മനുഷ്യരുടെ മധ്യസ്ഥനായി പിതാവിന്റെ വലതുഭാഗത്ത് സദാ നിലകൊള്ളുകയാണെന്നുള്ളതാണ് അടുത്ത വാക്യത്തിൽ പറയുന്നത്. ഇവന് എന്നേക്കും ഇരിക്കുന്നത് കൊണ്ട് മാറാത്ത പൗരോഹിത്യമാണെന്ന് പ്രാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകിയാൽ, യേശു ക്രിസ്തു സദാ ജീവിക്കുക കേട്ടോ, അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ നമ്മുടെ പൗരോഹിത്യം എന്ന് പറയുന്നത് നിത്യമായി ജീവിക്കുന്ന യേശു ക്രിസ്തുവിന്റെ പൗരോഹിത്യത്തിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന പാർട്ടേക്കിംഗ് മാത്രമാണുള്ളത്. അതല്ലാതെ യേശു ക്രിസ്തുവിന് ശേഷം അടുത്ത മെത്രാപ്പോലിത്ത വന്നു യേശു ക്രിസ്തുവിനെ പോലെ തന്നെ, അങ്ങനെ ഒരു അർത്ഥത്തിൽ അല്ല നമ്മൾ. പിന്നെയോ യേശു ക്രിസ്തു കൽപ്പിച്ചതിന് പ്രകാരം, ഞാൻ വരുന്നത് വരെ പ്രകാരം അനുഷ്ഠിപ്പിൻ എന്ന് കൽപ്പിച്ചതിന്റെ പ്രകാരം, തമ്പുരാൻ അരുളിച്ചതിന്റെ പ്രകാരം, അപ്പോസ്തലന്മാർ കാട്ടി തന്നതിന്റെ പ്രകാരം, പരിശുദ്ധാത്മാ ഇറങ്ങി പ്രവർത്തിച്ചതിന്റെ പ്രകാരം, തീർച്ചയായും നിങ്ങൾ പരിശുദ്ധാത്മാവ് ഇറങ്ങി പ്രവർത്തിക്കുമ്പോൾ കേവല പ്രവർത്തനങ്ങൾ ഇപ്പത്തിക്ക് ശേഷം ത്തിലും കാത്തിരുന്ന് ഏതാണ്ട് പരിശുദ്ധാത്മാവ് പ്രാപിച്ചിട്ട് പുതിയൊരു പരിപാടികൾ ഇവർ തുടങ്ങിയിട്ടില്ല. നിങ്ങൾ അത് പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്നാൽ പെന്തക്കോസ്തിക്ക് ശേഷം ഇവർ കൈവെപ്പ് നൽകി തന്നെയാണ് പരിശുദ്ധാത്മാവിനെ പോലും കൊടുക്കുന്നത്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ. പിന്നീട് ഞാനൊരു അവസരത്തിൽ അതിനെപ്പറ്റി വിശദമായിട്ട് നിങ്ങൾക്ക് പഠിപ്പിച്ചോളാം. കൈവെപ്പ് വഴിയായിട്ടാണ് പരിശുദ്ധാത്മാവിനെ പോലും സ്വീകരിക്കുന്നത്. പെന്തക്കോസ്തിക്ക് ശേഷം അതിന് മുൻപുള്ള സംഭവങ്ങളിലാണ് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നപ്പോൾ അന്യഭാഷകളിൽ സംസാരിക്കുന്നതായിട്ടും മറ്റു പല സംഭവങ്ങളും ഒക്കെ നമ്മൾ കാണുന്നതെന്നുള്ളതും കൂടി ഞാനൊന്ന് പറയുമ്പോൾ, യേശു ക്രിസ്തുവിന്റെ നിത്യ പൗരോഹിത്യത്തിൽ എങ്ങനെയാണ് സാധാരണക്കാർക്ക് പാർട്ടേക്ക് ചെയ്യാൻ ഇടയാകുന്നതും കൂടി ചേർത്ത് ഈ ഭാഗം പഠിക്കുന്നത് നന്നായിരിക്കും എന്ന് ഓർപ്പിക്കുന്നു. 25 വാക്യം, അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകിയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു എന്ന് പറയുകയാണ്. അതിന്റെ 26-27 വാക്യങ്ങൾ കൂടി 2 മിനിറ്റ് കൂടി നമുക്കുള്ളത് കൊണ്ട് പെട്ടെന്ന് നമുക്ക് അതിലേക്കൊന്ന് പോകാം. വിശദീകരണം വേണമെങ്കിൽ അടുത്ത ആഴ്ച ഞാൻ നൽകിക്കൊള്ളാം. ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടിയത്. എന്തൊക്കെയാണ്? പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, പാപികളോട് വേർവിട്ടവൻ, സ്വർഗത്തേക്കാൾ ഉന്നതനായി തീർന്നവൻ. ആ മഹാപുരോഹിതന്മാരെ പോലെ ആദ്യം സ്വന്തം പാപങ്ങൾക്കായും പിന്നെ ജനത്തിന്റെ പാപങ്ങൾക്കായും ദിനം പ്രതി യാഗം കഴിപ്പാൻ ആവശ്യമില്ലാത്തവൻ തന്നെ. അപ്പൊ യേശു ക്രിസ്തുവിൻ അവൻ ഉദ്ധാനം ചെയ്തു. ഇനി എന്നും അവൻ ഇവിടെ നിന്ന് യാഗമർപ്പിച്ചുകൊണ്ടിരിക്കുന്നില്ല. പക്ഷേ ആ നിത്യ അവന്റെ ആ നിത്യത, ഉദ്ധാനം ചെയ്ത ക്രിസ്തുവിന് എങ്ങനെയാണ് നിത്യത ഉണ്ടാവുക, അതാണ് മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരമായിട്ട് എബ്രായ ലേഖന കർത്താവ് പറയുന്നത്. അവൻ പവിത്രനാണ്, അവൻ നിർദോഷനാണ്, അവൻ നിർമ്മലനാണ്, പാപികളോട് വേർവിട്ടവനാണ്, സ്വർഗത്തേക്കാൾ ഉന്നതനായി ചേർന്നവനാണ്. ആ മഹാപുരോഹിതൻ, പഴയ നിയമ മഹാപുരോഹിതന്മാരെ പോലെ ആദ്യം സ്വന്തം പാപങ്ങൾക്കായും പിന്നെ ജനത്തിന്റെ പാപങ്ങൾക്കായും ദിനം പ്രതി യാഗം കഴിപ്പാൻ ആവശ്യമില്ലാത്തവൻ തന്നെ. അത് അവൻ തന്നെത്താൻ അർപ്പിച്ചുകൊണ്ട് ഒരിക്കലായിട്ട് ചെയ്തുവല്ലോ. ന്യായപ്രമാണം ബലഹീന മനുഷ്യരെ മഹാപുരോഹിതന്മാരാക്കുന്നു. ന്യായപ്രമാണത്തിന് പിൻപിലുള്ള ആണയുടെ വചനമോ ആണയുടെ വചനമാണ് ഞാൻ ഈ പറഞ്ഞത്. ഏത് 110 സങ്കീർത്തനം 4 വാക്യം. ഈവൻ മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും മഹാപുരോഹിതനായിരിക്കും, ദൈവം നമ്പരാൻ സത്യം ചെയ്തു അത് അനുദപിക്കുകയുമില്ല. പിന്നീട് മത്തായിയുടെ സുവിശേഷം 3 16-17 വാക്യങ്ങളിൽ ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പീൻ എന്നുള്ള ആണയുടെ വചനം വീണ്ടും ഉറപ്പിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുള്ളൂ. അങ്ങനെ എന്നേക്കും തികഞ്ഞവനായി തീർന്ന പുത്രനെ പുരോഹിതനാക്കുന്നു എന്നുള്ളത്. അതുകൊണ്ട് ആ പുത്രന്റെ നിത്യ പൗരോഹിത്യത്തിലാണ് ഇന്ന് പൗരോഹിത്യ ശുശ്രൂഷ നടപടിയായിട്ട് നിവർത്തിക്കപ്പെടുന്നത്. തീർച്ചയായിട്ടും ബലഹീന മനുഷ്യര് ആ കാര്യങ്ങൾ നിർവഹിക്കുമ്പോൾ ദൈവനബ്രാൻ കൽപ്പിച്ചതിന്റെ പ്രകാരം തന്നെ പരസ്പരം പാപങ്ങളെ ഏറ്റുപറഞ്ഞ് മോചനം പ്രാപിച്ചുകൊണ്ടും യേശുക്രിസ്തുവിന്റെ നിത്യ പൗരോഹിത്യത്തിൽ പാർട്ടേക്ക് ചെയ്തുകൊണ്ടും അവൻ കൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ കുർബാന അനുഷ്ഠിക്കുകയും മാമോദീസ നൽകുകയും അതോടൊപ്പം തന്നെ പാപങ്ങളുടെ വിമോചനം നൽകുകയും തൈലാഭിഷേക ശുശ്രൂഷ നൽകുകയൊക്കെ ശിഷ്യന്മാർ നമുക്ക് കാണിച്ചു തന്ന ആ മാതൃകയാണ് നമ്മുടെ സഭയിലൂടെ പിന്തുടരുന്നതെന്നും കൂടി ചേർത്ത് ചിന്തിക്കുക. യേശുക്രിസ്തു ലേവിയ ക്രമപ്രകാരമല്ല, യഹൂദ ഗോത്രത്തിൽ നിന്നുള്ളവനാണ് എങ്കിൽ തന്നെയും അവൻ എങ്ങനെ ഇറ്റേണൽ പ്രീസ്റ്റ്ഹുഡിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളത് അന്നത്തെ ആൾക്കാരെ ബോധിപ്പിക്കുവാൻ്റെ വണ്ണമാണ് എബ്രായ ലേഖനകർത്താവിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ കാര്യങ്ങൾ എഴുതിയിരിക്കുന്നത് എന്നും കൂടി ഒന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നു. എബ്രായ ലേഖനത്തിലേക്ക് നമുക്കിനിയും പെട്ടെന്ന് പെട്ടെന്ന് പഠിക്കണമെന്ന് നമ്മൾ ഓരോ ആഴ്ചയിലും പറയുമെങ്കിലും ഓരോ കാര്യങ്ങൾ വളരെ വിശദമായിട്ട് പോകുന്നുണ്ട്. എങ്കിലും കുഴപ്പമില്ല, പഠിക്കുന്നിടത്തോളം ഭംഗിയായിട്ടും ചിട്ടയായിട്ടും സിസ്റ്റമാറ്റിക്കായിട്ടും നമുക്ക് പഠിക്കാം. എങ്കിലും സിലബസ് നമുക്കുള്ളത് കൊണ്ട് തീരേണ്ടതായിട്ടുമുണ്ട്. പ്രത്യേകം നിങ്ങൾ പ്രാർത്ഥിക്കുക, ഇതിനുവേണ്ടി പ്രത്യേകമായിട്ട് നിങ്ങൾ ഉത്സാഹിക്കുകയും ചെയ്യുക. ദൈവം എല്ലാവരെയും ധാരാളമായി വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. നമുക്ക് വേണ്ടി നിത്യമായി പക്ഷവാദം ചെയ്യുന്ന നിത്യ പുരോഹിതനായി തീർന്നിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ പരിശുദ്ധാത്മാവിന്റെ കൃപ നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നു. എന്തെങ്കിലും കാര്യം പൊതുവായിട്ട് പറയാനുണ്ടെങ്കിൽ പറയാം, ഇല്ല എങ്കിൽ നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം.
നമ്മളെ ഇതുവരെ ഇത്ര വിശദമായി പഠിപ്പിച്ച അച്ഛന് വളരെയധികം നന്ദി. ഇതെല്ലാം ഒത്തിരി പ്രയോജനം ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. അതുപോലെ ഇന്നലെ വരെയുള്ള എല്ലാ ക്ലാസ്സും ഇത് നമ്മൾ റെക്കോർഡ് ചെയ്ത് വെബ് പേജിൽ കിടപ്പുണ്ട്. കേൾക്കാൻ സാധിക്കാത്തവരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കണേ എല്ലാവരും ഒന്ന് ഓർപ്പിക്കുന്നു. അതുപോലെ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എന്റെ നന്ദി. ഇത് കണ്ടിന്യൂ ചെയ്യാൻ നമുക്ക് അടുത്ത ആഴ്ച എല്ലാം കേൾക്കാൻ കഴിയാത്തവർ വെബ് പേജിൽ പോയി കേൾക്കുക, അല്ലാത്തവര് ലൈവിൽ കേൾക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം.
പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. എല്ലാവരും നോയമ്പ് നോക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. നോയമ്പ് അതിലേ പോകുന്നു, ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയരുത്. ഇതുവരെ നോയമ്പ് നോക്കാത്തവര് ഇന്നു മുതൽ നോയമ്പ് നോക്കണം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അപ്പോസ്തലന്മാരുടെ പ്രാർത്ഥന നമുക്ക് കാവലായിരിക്കട്ടെ. ബാറയ്ക്കും മുർപ്പിതാവാം ദൈവമേ, അവിടുത്തെ സ്നേഹവും ഏകജാതനായ പുത്രൻ തമ്പുരാന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംസർഗവാസവും കൂട്ടായ്മയും ഞങ്ങളെല്ലാവരുടെ മേലും സദാ വർദ്ധിച്ചിരിക്കുമാറാകണമേ.
ആമേൻ.